Warm greetings to you all in the most precious name of our Lord and Savior Jesus Christ.
നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും എന്റെ വന്ദനത്തെ അറിയിക്കുന്നു.
We have reached to the third day of the series of Bible study these days.
നമ്മുടെ വചന പഠന പരമ്പരയുടെ മൂന്നാം ദിവസത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്.
And I believe it has been a blessing to all of us.
നമുക്കെല്ലാവർക്കും ഇത്രത്തോളം അത് അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Let's turn to the book of Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം.
Now before I enter into the another conviction, I would like to connect certain things and clear certain things about the Holy Spirit.
പുതുതായിട്ട് ഉള്ള ഒരു ദൃഢവിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ആദിമ വിശ്വാസികൾക്കുണ്ടായിരുന്ന ബോധ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചുരുക്കം ചില ആലോചനകൾ കൂടി പങ്കുവെക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
There are four cessations, that means coming of the Holy Spirit in the book of Acts.
നാല് തരത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
If I don't say that means it will be incomplete.
ഞാൻ അത് പറഞ്ഞില്ല എങ്കിൽ അതിനെ കുറിച്ചുള്ള പഠനം അപൂർണമായിരിക്കും.
The first cessation of coming of Holy Spirit is on the day of Pentecost in Jerusalem upon the Jews.
Jerusalemil Yehudanmarude mugilana aadyamayitta parishuddhaatmaavinte varavu namukku kaanuvanayittu kazhiyunnu.
The 120 band of people who were on the in the upper room and they were waiting and praying, and on the day of Pentecost it comes there, and later on during the Peter's sermon to all of us.
120 pere maaligamuriyil kaathirunna prarthichondirunnappol avarude mugilana aadyamayitta avarilana aadyamayitta parishuddhaatmaavu vannathu. Adinu sheshamaanu പത്രോസിന്റെ പ്രസംഗത്തിന് അതിനോട് ബന്ധിച്ച് ഉള്ള പരിശുദ്ധാത്മാവിന്റെ വരവ് നാം കാണുന്നു.
Now please turn to Acts chapter 8 now.
നമുക്ക് പ്രവർത്തി പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് തിരിയാം.
Now the other group upon which Holy Spirit came.
പരിശുദ്ധാത്മാവിന്റെ ആഗമനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരവ് ഉണ്ടായ വേറൊരു കൂട്ടം ആൾക്കാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു.
Verse 14.
പതിനാലാം വാക്യത്തിൽ
Verse 15 also. Now, the Holy Spirit coming on the Samaritans. On the people who believed in Samaria.
Samariyil vishwasichavar. വിശ്വസിച്ചവരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന കാര്യമാണ് നാം ഈ വാക്യങ്ങളിൽ വായിച്ചത്.
Now in the first century the apostolic confirmation was very much essential when the Holy Spirit was coming.
പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ഒരു നിർണയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ലഭിക്കേണ്ടതിന് അപ്പോസ്തലന്മാരുടെ ഉറപ്പ് അല്ലെങ്കിൽ അവര് അത് ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു.
Samaritans, they also received the Holy Spirit.
ഇവിടെ ശമരിയക്കാരായിട്ടുള്ളവർക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുക.
Who were Samaritans?
ആരായിരുന്നു ഈ ശമരിയക്കാർ?
They were half Jews and half Samaritans.
അവരെ പകുതി യഹൂദന്മാരും പകുതി ശമരിയക്കാരുമായിരുന്നു.
We read the background and history in the book of 1 Kings about the Samaritans.
രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ഈ ശമരിയക്കാരെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
Now why the apostolic confirmation was necessary here?
അപ്പോസ്തലന്മാരുടെ ഉറപ്പ് അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വരവ് ഉറപ്പിക്കേണ്ടതായിട്ടിരുന്നു?
The apostles at Jerusalem heard that they have also believed.
യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയയിലുള്ളവർ വചനം കേട്ട് വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോൾ
what did they do? They sent Peter and John to Samaria.
അവിടെ അവരെ എന്താണ് ചെയ്തത്? പത്രോസിനെയും യോഹന്നാനെയും അവിടേക്ക് അയക്കുകയാണ് ഉണ്ടായത്.
Why it was required?
എന്തുകൊണ്ടാണ് അത് ആവശ്യമായിട്ട് വന്നത്?
Jewish people will never allow or want Samaritans inside the church.
യഹൂദന്മാർ ഒരിക്കലും ശമരിയക്കാർ അവരോട് കൂടെ സഭയിൽ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല.
നമ്പർ വൺ,
ഒന്നാമത്.
നമ്പർ ടു,
രണ്ടാമതായിട്ട്,
they want to confirm in the presence of the apostles that they have also received the same Holy Spirit which the Jews have received.
യഹൂദന്മാർക്ക് ലഭിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കും ലഭിച്ചു എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കുവാനായിട്ട് ശമരിയക്കാരും ആഗ്രഹിച്ചിരുന്നു.
You may ask a question like that.
ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ,
വൈ ഗോഡ് ഡിഡ് നോട്ട് പുട്ട് ജൂ സമരിറ്റൻസ് ആൻഡ് ജെന്റൈൽസ് ടുഗദർ ആൻഡ് ഇൻ വൺ സെഷൻ ഹോളി സ്പിരിറ്റ് കംസ് ഡൗൺ അപ്പോൺ ദം?
എന്തുകൊണ്ട് യഹൂദന്മാരെയും ശമര്യരെയും ജാതികളെയും ദൈവം ഒന്നിച്ചാക്കി ഒരു പ്രാവശ്യം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല, ആ നിലയിൽ ദൈവം ഉറപ്പിച്ചില്ല എന്ന്?
താങ്ക് ഗോഡ് ഗോഡ് ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് ടൈം ടേബിൾ.
ആ നിലയിലുള്ള ഒരു കാലക്രമം ദൈവത്തിന് ഇല്ലായിരുന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ഇഫ് ഇറ്റ് വാസ് ലൈക് ദാറ്റ്,
അങ്ങനെ ആയിരുന്നെങ്കിൽ
ദർ വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്ട് അമംഗ് ദീസ് ത്രീ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ.
ഈ മൂന്ന് കൂട്ടത്തിലുള്ളവരുടെ മധ്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു.
ബിക്കോസ് ദ ജൂസ് ഓൾവേസ് ഹാവ് എ പ്രെജുഡിസ് അഗൈൻസ്റ്റ് ജെന്റൈൽസ് ആൻഡ് സമാരിറ്റൻസ്.
കാരണം യഹൂദന്മാർ എപ്പോഴും ഈ ജാതികളെയും ശമര്യക്കാരെയും മുൻവിധിയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്.
ടു അവോയ്ഡ് ദ കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്ട് ഗോഡ് മെയ്ഡ് എ സെപ്പറേറ്റ് ടൈം ടേബിൾ ഓഫ് ദ കമ്മിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൺ ത്രീ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഇൻ ത്രീ ഡിഫറെന്റ് ടൈം.
അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പവും ബുദ്ധിമുട്ടും ഒഴിവാക്കുവാനായിട്ട് ഈ മൂന്ന് കൂട്ടത്തിലുള്ളവരിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ കാലക്രമം ദൈവത്തിനുണ്ടായിരുന്നു.
പതിനേഴാം
വാക്യത്തിൽ നാം വായിക്കുന്ന അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു.
ദ സ്കോളേഴ്സ് ഓഫ് ദ ബൈബിൾ ദേ അസ്യൂം ആൻഡ് പ്രസ്യൂം ദാറ്റ് ദേ ഹാഡ് സ്പോക്കൺ ടങ്സ് അറ്റ് ദിസ് മോമെന്റ്.
ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് അന്നുള്ളവർ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്.
Although explicitly it is not mentioned here,
വളരെ കൃത്യമായിട്ട് ആ വിവരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും,
but I go with the church scholars who are of the view they had definitely spoken tongues here.
ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷ സംസാരിച്ചു എന്നുള്ള അഭിപ്രായം ആദിമ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ പിന്തുടരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു.
Come to chapter 10 now.
ഇനി പത്താം അധ്യായത്തിലേക്ക് വരിക.
Holy Spirit falls on the Gentiles. Verse 44 onwards.
ഇവിടെ 44-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ജാതികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതായി നാം വായിക്കുന്നു.
Now it is the household of Cornelius.
ഇത് ഇവിടെ സംഭവിച്ചത് കൊർനെലിയോസിന്റെ ഭവനത്തിൽ വെച്ചാണ്.
Now we will read 45-ാം
വാക്യം മുതൽ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു.
Now look at the question in 47 now.
47-ാം വാക്യത്തിലെ ചോദ്യം ശ്രദ്ധിക്കുക. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു.
Now in 46 in upon the Gentiles when the Holy Spirit came they spoke in tongues.
ഇവിടെ 46-ാം വാക്യത്തിൽ ജാതികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു.
So we have finished three cessations of the Holy Spirit now.
പരിശുദ്ധാത്മാവിന്റെ മൂന്ന് ആഗമനത്തെ കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത്.
Come to chapter 19.
ഇനി 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക.
The Holy Spirit where we see the disciples of the John the Baptist.
അവിടെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
Now Paul he is here.
ഇവിടെ പൗലോസ് ഉണ്ട്.
Now please use a little logic maybe. You can ask one question, why Peter is not here and why Paul is here.
ഇവിടെ യുക്തിസഹജമായ ഒരു ചോദ്യം നമുക്ക് ചോദിക്കുവാൻ സാധിക്കും, എന്തുകൊണ്ട് പത്രോസ് ഇവിടെ ഇല്ല പൗലോസ് ഇവിടെ ഉണ്ട്?
Now Paul confronts the disciples of the John the Baptist.
ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുമായി പൗലോസ് ഏറ്റുമുട്ടുകയാണ്.
And he says, did you receive the Holy Spirit when you believed in verse 2?
രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, പൗലോസ് ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പ്രാപിച്ചുവോ?
Look at the answer they say, we have not so much as heard whether there is a Holy Spirit.
പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്.
Now when we read further we understand that they had received only the baptism of John the Baptist, that is the baptism of repentance, hence conclusion they were not Christians.
അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം മാത്രമേ ഇവർക്ക് ലഭിച്ചിരുന്നുള്ളൂ, അതുകൊണ്ട് അവർക്ക് ആ നിലയിൽ ഒരു അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും അവർ വന്നിരുന്നില്ല എന്നുള്ളത്.
And what does Paul say then?
എന്താണ് പൗലോസ് അതിനെ തുടർന്ന് പറയുന്നത്?
In verse 4.
നാലാം വാക്യത്തിൽ,
John indeed baptized with the baptism of repentance, saying to the people that they should believe on him who would come up after him, that is on Christ Jesus. Now he presents Christ before these disciples.
ഇവിടെ ഈ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിനെ പൗലോസ് പരിചയപ്പെടുത്തുകയാണ്.
And in verse 5,
അഞ്ചാം വാക്യത്തിൽ,
they were baptized in the name of the Lord Jesus.
ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു.
And verse 6, Paul laid hands on them, the Holy Spirit came upon them, they spoke with tongues and prophecy.
പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആറാം വാക്യം.
Now we may have a question.
ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം.
Paul was not there in the original 12 apostles band.
ആദ്യത്തെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് ഇല്ലായിരുന്നു.
Yes, that is correct.
അതെ, ശരിയാണ്.
Then how could Paul give an apostolic confirmation upon the John the Baptist disciple?
അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് ഉറപ്പിക്കുവാൻ പൗലോസിന് എങ്ങനെ കഴിഞ്ഞു?
Other disciples, they had seen Christ, they had been with him, they had seen the resurrection, they fulfilled the conditions of apostleship.
മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും ഒരു അപ്പോസ്തലനുണ്ടായിരിക്കേണ്ടുന്ന എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെട്ടവരായിരുന്നു. കർത്താവിനോട് കൂടെ നടന്നവരും കർത്താവിനെ കണ്ടവരും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളുമായിരുന്നവർ.
Now come to Romans chapter 1 verse 1.
റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലേക്ക് വരിക. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനും.
Now definitely Paul was not having the privilege like other 12 apostles.
മറ്റ് 12 അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള അവർക്കുണ്ടായിരുന്ന പ്രത്യേകമായ പദവികളോ അതുപോലെയുള്ള കാര്യങ്ങളോ പൗലോസിന് ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്.
But Christ had directly commissioned apostle into apostleship.
എന്നാൽ ഈ അപ്പോസ്തോലികമായ ശുശ്രൂഷയിലേക്ക് പൗലോസിനെ ആക്കിയത് കർത്താവ് നേരിട്ടാണ്.
Here we read Paul, a bond servant of Jesus Christ, called to be an apostle.
ഇവിടെ നാം വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായിട്ട് അപ്പോസ്തലനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവൻ.
And that is why Paul says, I am no less than other apostle.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല.
And hence the apostleship of Paul and the confirmation of the Holy Spirit by Paul upon the John the Baptist is surely valid.
അതുകൊണ്ടാണ് പൗലോസിന്റെ അപ്പോസ്തോലൻ എന്നുള്ള സ്ഥാനവും താൻ നൽകിയ ഉറപ്പും അതിനും പ്രാധാന്യമുണ്ട്. അത് മറ്റുള്ളവരെക്കാൾ ഒട്ടും പ്രാധാന്യം കുറഞ്ഞതല്ല എന്ന് പറയുന്നത്.
Let's come to the conclusion now.
ഇനി നമുക്ക് അതിന്റെ ഉപസംഹാരത്തിലേക്ക് വരാം.
Four secessions of the Holy Spirit in the book of Acts.
പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നാല് പ്രാവശ്യം വന്നതായിട്ട് നാം കാണുന്നു.
Upon the Jews.
യഹൂദന്മാരുടെ മുകളിൽ.
Upon Samaritans.
ശമര്യർക്ക് ലഭിച്ചു.
Upon the Gentiles.
ജാതികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു.
And the John the Baptist disciple.
അതുകൂടാതെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചു.
In all the four instances and circumstances, the Holy Spirit came, apostolic confirmation was there, they spoke in tongues.
ഈ നാല് സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവി നാല് കൂട്ടരുടെ മേൽ വരികയും അതിന് സാക്ഷ്യം വഹിക്കുവാൻ അപ്പോസ്തലന്മാർ ഉണ്ടാകുകയും ചെയ്തിരുന്നു.
That means the permanent indwelling of the Holy Spirit according to the promise made by the Lord Jesus Christ in John chapter 14.
അതിന്റെ അർത്ഥം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ സ്ഥിരസാന്നിധ്യം അവരിൽ ഉണ്ടായി.
And then all these people coming together in one body, and that is the church, the heartbeat of God.
അതിനുശേഷം ഇവരെല്ലാവരും ഒരുമനപ്പെട്ട് ഒന്നിച്ചുകൂടി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സ്ഥലം സഭയ്ക്ക് രൂപമെടുക്കുകയും ദൈവത്തിന്റെ ആ ഹൃദയസ്പന്ദനമാകുന്ന സഭ രൂപം കൊള്ളുകയും ചെയ്തു.
നോ പ്രെജുഡിസ്, നോ ഹേറ്റ്രഡ്, നോ ജെലസി, നോ സ്ട്രൈഫ്.
യാതൊരു മുൻവിധിയുമില്ല, യാതൊരു അസൂയയുമില്ല, യാതൊരു കയ്പുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏക ശരീരത്തിൽ അവർ പങ്കാളികളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ
the beauty of today's church, that is the church of God, is like this.
എന്നാൽ ഇന്ന് സ്ഥലം ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്
ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ് വി ക്യാൻ സേ,
അന്ന് ആ സമയം മുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയും.
യു നോ, വെൻ യു ഗോ ടു എനി അദർ ഓർഗനൈസേഷൻ ഓർ ഗാദറിംഗ്,
മറ്റ് ഏതെങ്കിലും സംഘടനകളിലേക്കോ കൂട്ടങ്ങളിലേക്കോ നാം പോകുമ്പോൾ,
സെക്യുലർ ഓർ സ്പിരിച്വൽ,
ആത്മീകവും അല്ല ഭൗമികവുമായിട്ടുള്ള ഏതെങ്കിലും കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ,
ഔട്ട്സൈഡ് ദ ഡോർ ദെർ വിൽ ബി എ സ്റ്റിക്കർ,
കതകിന് വെളിയിൽ വാതിലിന് പുറകിൽ ഒരു ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും.
ഓൺലി മെമ്പേഴ്സ് ആർ അലൗഡ്,
മെമ്പേഴ്സിന് അംഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ.
ആം ഐ റൈറ്റ്?
ഞാൻ ശരിയല്ലേ പറഞ്ഞത്?
യെസ് ഓർ നോ? പ്ലീസ്, യെസ് ഓർ നോ? Yes, the beauty of the church is,
എന്നാൽ സ്ഥലം സഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്,
about the local church,
സ്ഥലം സഭയുടെ സൗന്ദര്യം,
the door of the church is always open,
സഭയുടെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുക.
Any sinner walking by on the street,
തെരുവിൽ കൂടി നടന്നു പോകുന്ന ഏതൊരു പാപിക്കും,
he can come inside, sit in the pew, listen to the gospel and be saved.
അവിടെ വന്നിരുന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
There is no other door in this world which is open for a sinner to become a saint.
ഒരു പാപിക്ക് വിശുദ്ധനായി തീരുവാൻ വേറൊരു വാതിലും ഈ ലോകത്തിൽ തുറന്നു കിട്ടിയിട്ടില്ല.
What a body this is and what a functional body this is.
എന്തോ ഒരു ശരീരമാണ്, എന്തോ ഒരു പ്രവൃത്തി, ഏത് നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണിത്.
I have heard about a brother in Tamil Nadu.
തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരനെ കുറിച്ച് ഞാൻ
കേട്ടിട്ടുണ്ട്. ആൻഡ് ദ ചർച്ച് വാസ് ഓൺ ദ മെയിൻ റോഡ്.
അവരുടെ സഭ ഹാള് മെയിൻ റോഡ് സൈഡിലായിരുന്നു.
എ മാൻ വാസ് ഡ്രൈവിംഗ് വാസ് ഗോയിങ് ത്രൂ ഇൻ ഹിസ് ബൈസൈക്കിൾ.
തന്റെ സൈക്കിളിൽ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു.
ആൻഡ് ദ ചർച്ച് വാസ് സിംഗിംഗ് this I'm talking of brethren church yeah, the church was singing a beautiful hymn
brethren sabaye kurichana parayna oru manoharamaya paattu aa sabayil paadugiyayirunna aa samayath
this man happened to stop in front of the church
aa sabayude aa sabha hallinte munpil than nirthi
the song was on a hill far away
on a hill far away ennulla paattana avaru paadikondirunnathu
he parked his bicycle and came and he sat through the worship
ആ സൈക്കിൾ അവിടെ വെച്ചിട്ട് താൻ കയറി വന്ന് ആ വർഷിപ്പ് മീറ്റിംഗ് മുഴുവൻ അറ്റൻഡ് ചെയ്തു.
ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേർഡ് മിനിസ്ട്രി
വചന ശുശ്രൂഷയുടെ അന്ത്യത്തിൽ
ഹി ഗോട്ട് സേവ്ഡ്
താൻ രക്ഷിക്കപ്പെട്ടു.
ആൻഡ് ഹി ബിക്കേം എൻ എവാഞ്ചലിസ്റ്റ് ഇൻ തമിഴ്നാട്
തമിഴ്നാട്ടിലെ ഒരു സുവിശേഷകനായിട്ട് താൻ പിൽക്കാലത്ത് ആയി തീരുവാനിടയായി.
ദിസ് ഈസ് ദി ഓൺലി ഗാദറിംഗ് ഹൂസ് ഡോർ ഈസ് ഓപ്പൺ എ സിനർ ക്യാൻ കം സിറ്റ് ഇൻ ദി പ്യൂ ലിസൺ ടു ദി ഗോസ്പൽ ആൻഡ് ബി സേവ്ഡ് ഫ്രം എ സിനർ ടു എ സെയിന്റ്
ഒരു പാപിക്ക് കടന്നു വന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വിശുദ്ധനായി തീരുവാനായിട്ട് തുറക്കപ്പെട്ട ഏകവാതിൽ ഇത് മാത്രമേ ഉള്ളൂ.
ഐ റിയലി മൈ ഹാർട്ട് ബബിൾസ് വെൻ ഐ ടോക്ക് അബൌട്ട് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ഗോഡ്
ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഹൃദയം ജ്വലിക്കുകയാണ്.
നെവർ പ്ലേ വിത്ത് ദ ചർച്ച് ഓഫ് ഗോഡ്
ദൈവത്തിന്റെ സഭയുമായി ഒരിക്കലും അതിനെ ലാഘവത്തോടു കൂടി എടുക്കുവാൻ പാടില്ല.
നെവർ റിബൽ അഗൈൻസ്റ്റ് ദ ചർച്ച് ഓഫ് ഗോഡ്
ദൈവസഭയ്ക്കെതിരായി ഒരിക്കലും നിൽക്കുവാൻ പാടില്ല.
നെവർ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ലീഡർഷിപ്പ് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്
ദൈവസഭയുടെ നേതൃത്വത്തിനെതിരെ പോരാടുവാൻ പാടില്ല.
ഹാവിംഗ് സെഡ് ദാറ്റ് ലെറ്റ് മീ ടെൽ യു ആൻ ഇൻസിഡന്റ് അഗൈൻ ഓഫ് തമിഴ്നാട്
തമിഴ്നാട്ടിൽ നടന്ന വേറൊരു സംഭവം ഇത് പറഞ്ഞതിനോടൊപ്പം ഞാൻ പറയട്ടെ.
ദേർ വാസ് എ ചർച്ച് വിച്ച് ഹാഡ് താച്ച്ഡ് റൂഫ്
ഈ ഓല കെട്ടിയ ഒരു ഒരു സഭാ ഹാൾ ഉണ്ടായിരുന്നു.
ആൻഡ് ഇംഗ്ലീഷ് മാൻ കെയിം ടു ദാറ്റ് അസംബ്ലി വൺ സൺഡേ
ആ അസംബ്ലിയിലേക്ക് ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ കടന്നു വന്നു.
ആൻഡ് ഹി സെഡ് ദിസ് ഈസ് ടു സ്മോൾ ആൻഡ് ഐ ഹാവ് ടു bend like this to get into this let's demolish and make a pakka building here
enikku idu kayir veruvanayittu ulla height illallo namukku idu polichittu vera nalloru building paniyam enthan paran
the church had two opinions
sabayil randu abhiprayam roopettu
one said yes
ഒരു കൂട്ടർ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാം.
സർ യു ആർ ഗോഡ് സെന്റ് ആൻഡ് വി ഹാവ് ബീൻ പ്രേയിങ് ആൻഡ് വി വാണ്ട് എ ഗുഡ് ബിൽഡിംഗ്
ഒരു കൂട്ടർ പറഞ്ഞു ദൈവം നിങ്ങളെ അയച്ചതാണ് ഞങ്ങൾ നല്ലൊരു കെട്ടിടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു.
Another said no 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 this is sufficient
മറ്റേ കൂട്ടർ പറഞ്ഞു വേണ്ട ഇത് മതി ഇത് മതിയായതാണ്.
ആൻഡ് ദ ചർച്ച് ഹാഡ് എ ഡിവൈഡഡ് ഒപ്പീനിയൻ
ഈ ഒരു വിഷയത്തിൽ ആ സഭയിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു.
ദ മാൻ ഓഫ് ഗോഡ് ദ ഇംഗ്ലീഷ് മാൻ സെഡ് യു പ്രേ അബൌട്ട് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ
ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് എന്നെ അറിയിക്കുകയും ചെയ്യുക.
ദേർ വാസ് എ ഗ്രേറ്റ് കോൺഫ്ലിക്റ്റ് ഇൻസൈഡ് ദ ചർച്ച് ഓൺ ദിസ് ഇഷ്യൂ
ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സഭയിൽ വലിയൊരു പോരാട്ടമുണ്ടായി.
ദ പീപ്പിൾ ഹു സെഡ് ദേ വാണ്ട് ടു ഹാവ് ബിൽഡിംഗ്
ഒരു പുതിയ ബിൽഡിംഗ് വേണം എന്നുള്ള അഭിപ്രായമുള്ളവർ
ഔട്ട് ഓഫ് ദാറ്റ് വൺ മാൻ
അതിൽ ഒരാള്
ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്
ഒരു രാത്രിയിൽ അർദ്ധരാത്രിയിൽ
ഹി കെയിം ആൻഡ് ലൈറ്റഡ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് പുട്ട് എ ഫയർ ഓൺ ദാറ്റ് ബിൽഡിംഗ്
ഈ ബിൽഡിംഗിന് രാത്രിയിൽ വന്ന് തീ വെക്കുകയുണ്ടായി.
ആൻഡ് ദ ചർച്ച് വാസ് ഡിമോളിഷ്ഡ്
ആ സഭാ ഹാള് അങ്ങനെ നശിപ്പിക്കപ്പെട്ടു.
വി ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ബിൽഡിംഗ് ഈസ് നോട്ട് ചർച്ച് ഓഫ് ഗോഡ് വി ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ്
ആ സഭാ ഹാൾ എന്ന് പറയുന്ന ദൈവസഭയല്ല എന്നാണ് നാം വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്.
ബട്ട് ദ ഗാദറിംഗ് ഓഫ് ദ സെയിന്റ്സ് യൂസ്ഡ് ടു ബി ദേർ
ദൈവസഭയിലെ അംഗങ്ങളുടെ കൂടിവരവ് ആ ഹാളിൽ ഉണ്ടായിരുന്നു.
ആഫ്റ്റർ വൺ വീക്ക്
ഒരു ആഴ്ചയ്ക്ക് ശേഷം
ദിസ് മാൻ ബിക്കേം മാഡ്
ഈ മനുഷ്യന് ഭ്രാന്തുണ്ടായി.
Till he died.
അവൻ മരിക്കുന്നവരെ അങ്ങനെ തന്നെ തുടർന്നു.
You know how he died?
എങ്ങനെയാ താൻ മരിച്ചതെന്ന് അറിയാമോ?
Throughout his lifetime he was doing like this.
മരിക്കുന്നവരെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് താൻ ജീവിച്ചത്.
Never play with God.
ദൈവവുമായി ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിന് പോകാൻ പാടില്ല.
This is a remarkable, this is a great warning to all of us.
നാം ഏവരും കുറിക്കൊള്ളേണ്ടതിനായിട്ടുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഇത്.
When I say this, I'm shivering.
ഞാനിത് പറയുമ്പോൾ ഞാൻ വിറയ്ക്കുകയാണ്.
With whom we are playing?
ആരുമായിട്ടാണ് നാം രാഘവത്തോടുകൂടി ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ആ നിലയിൽ നാം ഇടപെടുന്നത്?
For this body, the Son of God gave his blood on the cross and he has purchased this remnant for himself.
ഈ ശരീരത്തിന് വേണ്ടി ദൈവത്തിന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ തന്റെ രക്തം നൽകുകയും ആ രക്തത്തിന്റെ വിലയായി വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ് ഈ ശരീരം.
And in that we are playing and we are taking it very lightly everywhere.
ആ ശരീരവുമായി നാം വളരെ ലാഘവത്തോടുകൂടി ഇടപെടുകയും യാതൊരു ബഹുമാനം കാണിക്കാതിരിക്കുകയും ചെയ്യുക.
Now these are the four successions that is in the book of Acts.
ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്ന നാല് പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത്.
Now I will just touch about spiritual gift and then I come to my point.
പരിശുദ്ധാത്മ ആത്മീക വരങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് സ്പർശിച്ചിട്ട് ബാക്കി മടങ്ങി വരാം എന്ന് വിചാരിക്കുന്നു.
റിമെമ്പർ ഫോർ റെഫറൻസസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് ലൈക് ദിസ്.
ആത്മീക വരങ്ങളെ കുറിച്ചുള്ള നാല് വേദഭാഗങ്ങളെ കുറിച്ച് ഓർക്കുക.
ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12,
ഒന്ന് കൊരിന്ത്യ 12 അധ്യായം,
ആൻഡ് റോമൻസ് ചാപ്റ്റർ 12,
റോമാലേഖനം 12 അധ്യായം,
എഫീഷ്യൻസ് 4,
എഫീസ് ലേഖനം 4 അധ്യായം,
ഫസ്റ്റ് പീറ്റർ 4,
ഒന്ന് പത്രോസ് 4 അധ്യായം,
4 4 12 12. I don't have time to elaborate about spiritual gifts.
ആത്മീക വരങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ സമയമില്ല.
Spiritual gift is given to the church.
ആത്മീക വരങ്ങൾ ദൈവസഭയ്ക്ക് ദൈവം നൽകിയതാണ്.
Music is not a spiritual gift.
സംഗീതം ഒരു ആത്മീക വരമല്ല.
It is a talent.
അതൊരു കഴിവാണ്.
In the Bible we don't find about it.
അത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല.
But God, we can use it in a very subservient way for the glory of God.
ദൈവനാമ മഹത്വത്തിനായി അത് വളരെ അച്ചടക്കത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും.
I am a musician. I am a bass guitarist. I love music.
ഞാൻ ഒരു ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യൻ ആണ്.
But in the church as we see everything should be done in order and not in confusion.
നാം ദൈവസഭയിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്.
The word of God is the primary thing that should rule the church of God, and the holiness should be the habit for the church of God.
ദൈവസഭയെ നിയന്ത്രിക്കുകയും ദൈവസഭ മുമ്പോട്ട് പോകേണ്ടുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല, ദൈവസഭയിലെ എല്ലാ കാര്യങ്ങളും വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യപ്പെടുവാനായിട്ട്.
There is a great confusion now.
ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ആശയക്കുഴപ്പമുണ്ട്.
1 Corinthians chapter 13.
ഒന്ന് കൊരിന്ത്യ 13 അധ്യായം.
Okay, now there is a verse that has created a lot of controversy and confusion.
വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യം അവിടെയുണ്ട്.
Now tongues was for the unbelieving Jews, and we have seen that.
അന്യഭാഷ അവിശ്വാസികളായ യഹൂദന്മാർക്ക് വേണ്ടി ഉള്ളതായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി.
Gift of tongues in the early church was evidential in character.
സ്വഭാവത്തിൽ കൂടി വെളിപ്പെട്ട ഒരു കാര്യമായിരുന്നു അന്യഭാഷ എന്നുള്ളത് ആദിമസഭയിൽ.
ഇറ്റ് വാസ് ഇന്റെൻഡഡ് ടു കാരി ദ ഗോസ്പൽ ടു ദ ഹാർട്സ് ഓഫ് മെൻ ഇൻ ലാംഗ്വേജ് ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മേക്ക് സെൻസ്.
മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ സുവിശേഷം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായി ഉപയോഗിക്കപ്പെട്ട ഒരു പ്രത്യേക വരമായിരുന്നു അത്.
സോ നാവ് വി ഓൾ ലൈക്ക് ടു ഹിയർ വാട്ട് ദിസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്സ് ഈസ്.
ഈ വാക്യത്തിന്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ കേൾക്കുവാൻ നമുക്ക് ഏവർക്കും ആഗ്രഹമുണ്ട്.
1 Corinthians chapter 13 and verse 9 and 10.
ഒന്ന് കൊരിന്ത്യ 13 അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ.
പ്ലീസ് റീഡ് ഫാസ്റ്റ്. Okay, now let me tell you some things before I explain it.
Yan idu visidhiyirikkunnathinu munpayittu sila karyangal parayatte.
2-3 views are there about this verse.
Ee walkingle kuriche rendu moonu kaalchapadugal undu.
I respect your view.
Yan ningalude kaalchapadine ningal manasilakkirikkunnathine bahumanikkunnu.
And the view which I am going to say, probably you will disagree.
Oru pakshengil yan parayunna visidhiyaranavumayi ningalkku poruthappeduvan kazhiyillayirikkam.
We are all human beings.
Naam evarum manushyaranu.
And hence there are limits to interpretation at times about the Bible.
Adukonde deiva vadanam visidhiyarikkunnathil namukku evarkkum parimithikal undu.
So I'm standing with that assumption.
അങ്ങനെയുള്ള ഒരു മനോവിചാരത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
ആൻഡ് ലെറ്റ്സ് അഗ്രി ടു ഡിസഗ്രീ വിത്ത് ഈച്ച് അതർ.
അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നാം വ്യത്യസ്ത അഭിപ്രായമുള്ളവരായി പോകുവാനായിട്ട് നമുക്ക് എഗ്രി ചെയ്യാം.
When such confusing words comes, my principle is like this.
ഇതുപോലെയുള്ള വിശദീകരിക്കുവാൻ പ്രയാസമുള്ള വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്റെ നിലപാട്,
കം ആസ് ക്ലോസ് ടു ദി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ അക്കോർഡിംഗ് ടു ഹെർമനറ്റിക്സ് എക്സിജിറ്റിക്സ് ആൻഡ് ഹ്യൂമലിറ്റിക്സ്.
ദൈവവചനത്തിന്റെ വ്യാഖ്യാന ശാസ്ത്രവുമായി എത്രത്തോളം അടുത്തു വരാമോ അത്രത്തോളം അടുത്തു വരിക.
സോ ബി കീപ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ മൈൻഡ്.
ഈ പ്രമാണം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നോക്കുവാനായിട്ട്.
വെനെവർ ദേർ ഈസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് വൺ വേഴ്സ്,
ഏതെങ്കിലും ഒരു പ്രത്യേക വാക്യത്തെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ,
ഡോണ്ട് ഹാവ് എ ഡിനോമിനേഷണൽ ഇന്റർപ്രിട്ടേഷൻ.
ഒരു സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ സാമുദായികമായിട്ടുള്ള ഒരു വിശദീകരണം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല.
നെവർ ബ്രിങ് ഡിനോമിനേഷണൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ ടു ബൈബിൾ.
ബൈബിൾ വേദപുസ്തക വാക്യങ്ങളിലേക്ക് ഒരിക്കലും ഒരു സമുദായത്തിന്റേതായിട്ടുള്ള ഉപദേശവും അതിന്റെ വ്യാഖ്യാനവും കൊണ്ടുവരാൻ പാടില്ല.
സോ വെൻ ഐ ഷെയർ ദിസ് വ്യൂ ടു ദി അദർ ഡിനോമിനേഷൻ, ദേ സേ this is brethren interpretation.
ഞാൻ ഈ ഭാഗം മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത് വേർപാടുകാരുടെ ഉപദേശമാണ് എന്ന് പറയാറുണ്ട്.
There is nothing like brethren interpretation.
അങ്ങനെ വേർപാടുകാരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വിശദീകരണം എന്നൊന്നുമില്ല.
This is Bible interpretation.
ഇത് ദൈവവചനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനമാണ്.
So what that is Bible interpretation, we say it is brethren interpretation or doctrine.
ദൈവവചനം എങ്ങനെ കാണുന്നുവോ അതിനെ ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുന്നുവോ അതിനെ വേർപാടുകാരുടെ വ്യാഖ്യാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു.
So please keep that in mind. Okay, now what is the context of chapter 13?
ഈ 13-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്താണ്?
The spiritual gift was abused in the church at Corinth.
ഈ കൊരിന്ത് സഭയിൽ ആത്മീക വരങ്ങളെ ശരിയായ നിലയിൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
Paul was bringing into track the confusion in the church at Corinth.
കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പത്തെ ലഘൂകരിക്കുവാൻ അതിനെ മാറ്റുവാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ്.
Okay, now come to chapter 13 verse 1.
13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരിക.
Though I speak with the tongues of men and of angels, but have not love, I have become sounding brass or a clanging cymbal.
ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ.
The context is spiritual gift in the church at Corinth.
ഇവിടെ കൊരിന്ത് സഭയിലെ ആത്മീക വരങ്ങളുടെ ഉപയോഗമാണ് ഇവിടത്തെ പശ്ചാത്തലം.
Now verse 8 says, now
ഇവിടെ 8-ാം വാക്യം പറയുന്നു,
whether there are prophecies they will fail, whether there are tongues they will cease, whether there is knowledge it will vanish away.
പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും.
So now see the verb ക്രിയ, verb in verse 8.
ഇവിടെ ഈ 8-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദങ്ങൾ നോക്കുക.
Look at that verse very sharply.
അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക.
Prophecies they will fail,
പ്രവചനവരമോ അത് നീങ്ങിപ്പോകും,
tongues they will cease,
ഭാഷാവരമോ അത് നിന്നു പോകും,
knowledge vanish away. Three words that are used.
ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, അങ്ങനെ മൂന്ന് പ്രത്യേകമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
Fail, cease and vanish.
അത് നീങ്ങിപ്പോകും, അത് നിന്നുപോകും, അത് നീങ്ങിപ്പോകും.
Now question is,
ഇവിടത്തെ ചോദ്യം,
വാട്ട് വിൽ മേക്ക് ഇറ്റ് വാനിഷ്, സീസ് ആൻഡ് ഫെയിൽ?
എന്താണ് ഇതിനെ നീങ്ങിപ്പോകുവാനായിട്ട് നീങ്ങിപ്പോകുമ്പോൾ നിറയ്ക്കുന്നത്?
സോ ദ വേർസ് 9 സ്റ്റാർട്സ് വിത്ത് ദ വേർഡ് ഫോൾ.
9-ാം വാക്യം തുടങ്ങുന്നത് ആകയാൽ, അതെ മലയാളത്തിൽ അങ്ങനെയില്ല.
ദാറ്റ് മീൻസ് വേർസ് 9 ഹാസ് എ കണക്ഷൻ വിത്ത് വേർസ് 8.
അതിന്റെ അർത്ഥം 8-ഉം 9-ഉം വാക്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്.
നൗ വേർസ് 10, ബട്ട് So these three words are connected.
10-ാം വാക്യവും അതിനോട് ചേർന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
That which is perfect has come, then that which is in part will be done away.
പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും.
Now sign gifts or revelatory gifts was for the early church.
അടയാള വരങ്ങൾ എന്നുള്ളത് ആദിമ സഭയ്ക്ക് നൽകിയതായിരുന്നു.
ഇറ്റ് വാസ് റിക്വയർഡ് ഇൻ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്.
അത് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം.
ദ ചർച്ച് വാസ് നോട്ട് ഫുള്ളി മെച്യൂർ ആൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ടിൽ AD 30 ഇറ്റ് വാസ് ഗെറ്റിംഗ് ഇൻ ടു മെച്യൂരിറ്റി.
ആദിമ സഭ അന്ന് ഒരു പക്വതയിലേക്ക് വന്നിരുന്നില്ല, അത് പക്വതയിലേക്ക് വരുന്ന ആ ഒരു പ്രക്രിയയിലായിരുന്നു. അതുകൊണ്ട് അടയാളവരങ്ങൾ ആ സഭയ്ക്ക് ആവശ്യമായിരുന്നു.
സോ We divide gifts into two parts.
Naam aatmika varangale rendu bhagangalayittu verdirikkukaya.
Sign gifts and grace gifts.
Aatmika varangalum kripa varangalum adayala varangalum kripa varangalum.
Lip service and life service.
Vaa kondu cheyina shishrushayum jeevitham kondu cheyina shishrushayum.
So this one is the lip service.
Idu ivda paranjirikkunnathu vaa kondulla shishrushaya.
It is the sign gift.
Adu adayala varangalana.
It is not the grace gift or life gift. No, that is different. That is Romans chapter 12.
അത് കൃപാവരങ്ങളോ ജീവിതവുമായി ബന്ധപ്പെട്ട വരങ്ങളോ അല്ല. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്.
This is to do with a sign.
ഇത് എന്തെങ്കിലും ഒരു പ്രത്യേകമായ അടയാളത്തോട് ബന്ധപ്പെട്ടതാണ്.
So what is happening is when that which is perfect. Now what is that perfect?
ഈ പൂർണ്ണമായത് വരുമ്പോഴോ എന്ന് പറയുമ്പോൾ എന്താണ് പൂർണ്ണമായിട്ടുള്ളത്?
I will give the two other opinions.
രണ്ട് മറ്റുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഞാൻ തരാം.
A group of scholars, they say it is the word of God.
ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നു.
It cannot be because word of God has not completed that time, and what about those people who have not received the word of God in their hands?
അത് അങ്ങനെ അന്ന് ദൈവവചനം പൂർണ്ണമായിട്ട് വന്നിട്ടില്ലായിരുന്നതു ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് ആ കാലത്തുണ്ടായിരുന്ന ദൈവമക്കൾ എന്തായിത്തീരും?
And hence, what is the second opinion?
എന്താണ് രണ്ടാമത്തെ വിശദീകരണം?
The perfect has come, they say, the second group says that it is the coming of the Lord Jesus Christ.
ആ പൂർണ്ണമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് എന്നാണ് രണ്ടാമത്തെ കൂട്ടർ പറയുന്നത്.
If that is the case,
അത് ആണ് ശരിയായിട്ടുള്ള ഉത്തരമെങ്കിൽ,
then that means these three should be there till his coming.
കർത്താവിന്റെ വരവ് വരെ ഈ മൂന്നും ഉണ്ടായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം.
Which tongues? What kind of tongues?
ഏത് തരത്തിലുള്ള ഭാഷ?
That which was spoken in Acts 2:8-10.
പ്രവൃത്തികളുടെ പുസ്തകം 2:8-10 അധ്യായങ്ങളിൽ കാണപ്പെടുന്ന ഭാഷകൾ.
അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ് ദാറ്റ് ടൈം.
ആ സമയത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് സംസാരിക്കുവാൻ കഴിയുന്ന ഭാഷകൾ.
ഇഫ് ടുഡേ ആൾസോ ഗോഡ് വാണ്ട്സ് ടു യൂസ് ദിസ് ടങ് ഹി ഈസ് സോവറിൻ ടു ഡു ഇറ്റ്, ഐ വിൽ ബിലീവ് ഇറ്റ്.
ഇന്നും ആ വരത്തെ ഉപയോഗിക്കുവാൻ, അന്യഭാഷയെ ഉപയോഗിക്കുവാൻ പരമാധികാരിയായ സർവശക്തനായ ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇന്നും അവനത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഫോർ ദ സേക്ക് ഓഫ് സേവിംഗ് എ സോൾ,
ഒരു ആത്മാവിനെ രക്ഷിക്കുന്നതിനുള്ള ബന്ധത്തിൽ.
ബിക്കോസ് ഹി ഈസ് സോവറിൻ,
കാരണം അവൻ പരമാധികാരിയാണ്.
ആൻഡ് ഹെൻസ് വാട്ട് ഈസ് ദിസ് പെർഫെക്റ്റ്,
എന്താണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പൂർണ്ണമായത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം?
ഹിയർ ഇറ്റ് മീൻസ് ദ മെച്യൂരിറ്റി ഓഫ് ദ ചർച്ച്.
ഇവിടെ പൂർണ്ണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയുടെ പക്വത എന്നുള്ളതാണ്.
ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കൊരിന്ത്യൻ ചർച്ച് ആൻഡ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദാറ്റ് ദ ചർച്ച് ഹാഡ് കൊറിന്ത്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത് സഭയിലെ ആത്മീയ വരങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചാണ്. അതുകൊണ്ട് കൊരിന്ത് സഭയെക്കുറിച്ചുള്ള ഒരു പരാമർശമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
ഇറ്റ് ഈസ് ദ മെച്യൂരിറ്റി ഓഫ് ദ ചർച്ച് ആൻഡ് ദെൻ ഇറ്റ് ഗിവ്സ് ആൻ എക്സാമ്പിൾ ഇൻ വേഴ്സ് 11.
പൂർണ്ണമായതെന്ന് പറയുന്നത് സഭയുടെ പക്വതയാണ്. അതിനുശേഷം 11-ാം വാക്യത്തിൽ അതിനൊരു ഉദാഹരണം തരുന്നു.
When I was a child, I spoke as a child, I understood as a child, I thought as a child. But when I became a man, I put away childish things.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ചിന്തിച്ചു കളഞ്ഞു.
Okay, now the church, when it was in the infancy stage, it spoke in tongues.
ദൈവസഭ ശൈശവാവസ്ഥയിലായിരുന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചു.
But when it became mature,
എന്നാൽ പക്വതയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ,
put away those things which were not required because it became into maturity.
ആവശ്യമില്ലാതെ ശൈശവാവസ്ഥയിൽ ആവശ്യമായിരുന്ന കാര്യങ്ങളെ അത് നീക്കിക്കളവാനിടയായി തീർന്നു.
Now this is my view and this is the contextual interpretation.
ഈ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണിത്. ഇതാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന എന്റെ കാഴ്ചപ്പാട്.
And hence, now we come to verse 12.
ഇനിയും 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
for now we see in mirror dimly but then face to face, now I know in part but then I shall know just as I am known.
ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും.
Now scholars say something like this.
വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്,
ഇൻ ദീസ് വേഴ്സസ് ഫ്രോം 8-12,
8-12 വരെയുള്ള വാക്യങ്ങളിൽ
ദ കംപ്ലീറ്റ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ചർച്ച് ഇസ് മെൻഷൻഡ്.
ദൈവസഭയുടെ പൂർണ്ണമായ യുഗപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്.
ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്,
അത് വളരെ രസകരമായ കാര്യമാണ്.
വേഴ്സ് 8, ദ ഏർലി ചർച്ച്, ദ ഇൻഫൻസി ചർച്ച് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് പ്രൊഫസി ടങ്സ് ആൻഡ് നോളജ് വാസ് ദേർ.
8-ാം വാക്യത്തിൽ ആദിമസഭ തുടങ്ങിയപ്പോൾ ശൈശവാവസ്ഥയിൽ അവർക്ക് ആവശ്യമായിരുന്ന പ്രവചനവും ഭാഷാപരവും അതുപോലെ തന്നെ ജ്ഞാനവും ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നീങ്ങിപ്പോയി.
9-11,
9-10 വാക്യങ്ങൾ,
ദ മെച്യൂരിറ്റി സ്റ്റേജ് ഓഫ് ദ ചർച്ച്,
ആ സഭയുടെ പക്വതയിലേക്ക് നയിക്കപ്പെട്ട ഒരു ഭാഗം.
ആൻഡ് വേഴ്സ് 12,
12-ാം വാക്യത്തിൽ
ദ ചർച്ച് ഇൻ ഇറ്റേണിറ്റി,
ആ സഭ നിത്യതയിൽ എത്തിച്ചേരുന്നു.
സോ വെൻ വി ഡു കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ,
നാം പശ്ചാത്തലത്തോട് ചേർന്ന് ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ,
വി കം ക്ലോസ് ടു ദി മീനിങ് ഓഫ് ദി ഓഥർ, what he intended to write and give us the meaning.
ആ എഴുത്തുകാരൻ എന്തുദ്ദേശിച്ചുവോ ആ അർത്ഥത്തിന്റെ ഏറ്റവും അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും.
I still believe in tongues.
ഞാൻ ഭാഷാവരത്തിൽ വിശ്വസിക്കുന്നു.
That which is in the book of Acts.
ദൈവ പ്രവൃത്തിയുടെ പുസ്തകത്തിലുള്ള ഭാഷാവരത്തിൽ,
not the glibberish devilish thing that we see these days.
ഈ നാളുകളിൽ നാം കാണുന്ന പൈശാചികമായിട്ടുള്ള മറ്റ് ഭാഷകളുടെ പ്രകടനത്തെ അല്ല.
ഓ മൈ ഗോഡ്, ഇറ്റ് ഹാസ് ടേക്കൻ എ ലോട്ട് ഓഫ് ടൈം. ആക്ട്സ് ചാപ്റ്റർ 2.
നമുക്ക് പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരാം.
ആർ യു ഫുൾ? ബ്രദറൻസ് ആർ വെരി ലെസ് എക്സ്പ്രസീവ്. ഒന്ന് ചിരിച്ചേ വന്ന. ഓ പ്ലീസ്. Right, Acts chapter 2. We are going to see the next conviction of the early church.
ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്ന രണ്ടാമത്തെ അടുത്ത ബോധ്യത്തിലേക്ക് നാം കടന്നു വരികയാണ്.
The first is post-church conviction of the promise made by the Lord Jesus Christ about the Holy Spirit.
സഭാരൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ബോധ്യം നാം കണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിന്റെ നിറവേറലാണ്.
And now we are going to see the second conviction post birth of the church, conviction of the preaching of the word of God.
ദൈവവചനത്തിന്റെ പ്രസംഗത്തിലുള്ള ബോധ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ മനോബോധം, അതാണ് സഭാരൂപീകരണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് പറയാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ഈ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം അത്യസന്തോഷമുണ്ടാകാറുണ്ട്.
ദ ഫസ്റ്റ് കൺവിക്ഷൻ, ഇറ്റ് ഈസ് എക്സ്പീരിയൻസിംഗ് ദ പെന്തക്കോസ്റ്റ്.
ഒന്നാമത്തെ മനോബോധം എന്ന് പറയുന്നത് ആ പെന്തക്കോസ്റ്റിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ്.
Now when we say about the conviction of the preaching of the word of God,
ഇപ്പോൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതിന്റെ പ്രസംഗം എന്നുള്ള ആ മനോബോധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ
we are explaining the Pentecost.
നാം ആ പരിശുദ്ധ പെന്തക്കോസ്റ്റിനെ വിശദീകരിക്കുകയാണ്.
Peter and the other band of disciples they experienced the Pentecost on the day of Pentecost.
പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും ആ പെന്തക്കോസ്തിനെ അനുഭവിച്ചറിഞ്ഞു.
They experienced the Holy Spirit.
ആ പരിശുദ്ധാത്മാവിനെ അവർ അനുഭവിച്ചു.
Now in his sermon he is explaining that Pentecost.
എന്നാൽ ഇപ്പോൾ പത്രോസിന്റെ ഈ പ്രസംഗത്തിൽ താൻ ആ പരിശുദ്ധാത്മാവിനെ വിവരിക്കുകയാണ്.
Now for the sake of convenience we will divide this whole sermon into two parts.
നമ്മുടെ സൗകര്യ പ്രമാണിച്ച് ഈ പ്രസംഗത്തെ രണ്ടായിട്ട് വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
From verse 14 to 28
14 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും
and the second part is 29 to 47
രണ്ടാമത്തെ ഭാഗം 29 മുതൽ 47 വരെയുള്ള വാക്യങ്ങളും.
In the book of Acts 16 solid sermons are there.
പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 16 ശരിയായിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു.
Six sermons by Peter.
ആറ് പ്രസംഗങ്ങൾ അതിൽ പത്രോസ് ചെയ്തതാണ്.
One by Stephen.
ഒന്ന് സ്തെഫാനോസ് ചെയ്തതാണ്.
One by James.
ഒന്ന് യാക്കോബ് ചെയ്തതാണ്.
And six by Paul.
പൗലോസിനാൽ ആറ് പ്രസംഗങ്ങൾ ചെയ്യപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
Those who are into preaching the word of God in the church.
ദൈവവചനം ശുശ്രൂഷ സഭകളിൽ ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ
I will encourage you to study the 16 sermons of this great sermon.
ഈ പുസ്തകം ത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 16 പ്രസംഗങ്ങളും പഠിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
And it will take at least 2-3 years to study this 16 sermons.
ഈ 16 പ്രസംഗങ്ങൾ പഠിക്കുവാനായി ഏറ്റവും കുറഞ്ഞ 2-3 വർഷമെങ്കിലും എടുക്കും.
Because it is deep with so many deeper truths of the word of God.
ദൈവവചനത്തെ കുറിച്ചുള്ള അനവധി ആഴമേറിയ സത്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്.
The church today has lot of methodology, secular psychology and management techniques.
ഇന്ന് സഭകളിൽ അനവധി മാനേജ്മെന്റ് ടെക്നിക്സും അതുപോലെ വെളിയിൽ നിന്നുള്ള പല കാര്യങ്ങളും സഭയിൽ ഉപയോഗിക്കുന്നുണ്ട്.
Preaching has taken a second grade in the church of God today.
ദൈവസഭയിൽ ഇന്ന് ദൈവവചനത്തിന്റെ പ്രസംഗത്തിന് രണ്ടാം കിട സ്ഥാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ.
I'm not against using methodology and technology in the church of God.
ദൈവസഭയിൽ മറ്റുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരല്ല.
But let me tell you there is no substitute to the preaching of the word of God in the church of God.
എന്നാൽ ദൈവസഭയിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിനെ മാറ്റി വെക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിന് പകരം വെക്കുവാനായി വേറൊന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
In the various dispensation God has raised powerful preachers to preach the word of God and the gospel of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയും ദൈവവചനത്തെയും പ്രസംഗിക്കുവാൻ ഈ യുഗത്തിൽ ഈ കൃപായുഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗങ്ങളെ ദൈവം എഴുതേൽപ്പിച്ചിട്ടുണ്ട്.
The church should have good preachers and good teachers of the word of God.
ദൈവവചനത്തിന്റെ നല്ല ശുശ്രൂഷക്കാരെ ദൈവസഭയ്ക്ക് ആവശ്യമാണ്.
The church should train gifted preachers and teachers in the church of God.
ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കൃപാവരം ലഭിച്ചിട്ടുള്ളവരെ പരിശീലിപ്പിക്കുക എന്നുള്ള ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ്.
Sunday school teachers must identify right in the Sunday school who has the gift of preaching the word of God.
Sunday school കുഞ്ഞുങ്ങളിൽ ആർക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.
The leadership in the church of God should identify the spiritual gifts who has the gift of preaching and teaching in the church of God.
ദൈവസഭയിൽ ദൈവവചനം പഠിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൃപാവരം ലഭിച്ചിട്ടുള്ളവർ ആരെന്നുള്ളത് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം ദൈവസഭയുടെ നേതൃത്വത്തിനുള്ളതാണ്.
There is nothing like a man of God in his holiness and powerful living preaching the word of God edifying the church of God. Amen. Praise the Lord.
ദൈവസഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടി ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിന് പകരം വയ്ക്കുവാൻ വേറൊന്നുമില്ല.
Here is the sermon of Peter that has shaken the world.
ലോകത്തെ കീഴ്മയിൽ മറിച്ച അല്ലെങ്കിൽ ലോകത്തെ വിറപ്പിച്ച പത്രോസിന്റെ പ്രസംഗമാണ് നാം ഇവിടെ കാണുന്നത്.
Peter is preaching this historic sermon.
ഈ ചരിത്രപരമായ പ്രസംഗം പൗലോസ് ഇവിടെ തുടങ്ങുകയാണ്.
Now biblical preaching is divided into two parts.
ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രസംഗം രണ്ട് തരത്തിൽ രണ്ട് ഭാഗങ്ങളായി നമുക്ക് വേർതിരിക്കുവാൻ കഴിയും.
The Greek word of preaching is kerygma.
കെരുഗ്മ എന്നുള്ള പദമാണ് പ്രസംഗത്തിനായിട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
മീൻസ് ടു പ്രൊക്ലെയിം ഓർ ടു അനൗൺസ്.
പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം.
നൗ വാട്ട് ഈസ് ദ ടെക്നിക്കൽ ടേം ഫോർ ടീച്ചിങ്?
പഠിപ്പിക്കുക എന്നുള്ളതിന്റെ ഗ്രീക്കിലെ പദം എന്താണ്?
ഡിഡാക്കേ. ദാറ്റ് മീൻസ് ദേർ ഷുഡ് ബി ദ ഡോക്ട്രിനൽ കണ്ടന്റ് വൈൽ വിത്തിൻ ദ പ്രീച്ചിങ് ഓഫ് കെരുഗ്മ.
അതിന്റെ അർത്ഥം ഉപദേശ സത്യങ്ങൾ ഉൾപ്പെട്ട പ്രസംഗം എന്നുള്ളതാണ്.
ദാറ്റ് ഈസ് First century apostolic preaching.
അങ്ങനെയുള്ള പ്രസംഗങ്ങളായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ.
Did you get it?
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Preaching means to proclaim.
പ്രസംഗിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുകയാണ്.
In the preaching there should be didache, that means doctrinal content also.
അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഉപദേശ സത്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം.
And that means the apostolic preachers, they just didn't preach, they also had teaching inside preaching.
അതിന്റെ അർത്ഥം അപ്പോസ്തലന്മാർ വെറും പ്രസംഗങ്ങൾ നടത്തുകയായിരുന്നില്ല, മറിച്ച് ആ പ്രസംഗത്തിൽ കൂടി അവർ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു.
Let's understand what Peter is preaching here, verse 17 onwards.
ഇവിടെ എന്താണ് പത്രോസ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 17th വാക്യം മുതൽ.
Another very controversial passage where people have interpreted wrongly.
തെറ്റായ നിലയിൽ വിശദീകരിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ആശയക്കുഴപ്പമുള്ള വേറൊരു ഭാഗത്തിലേക്കാണ് നാം കടന്നു വരുന്നത്.
Now denominations, they say that this prophecy has happened in this age fully.
ഈ യുഗത്തിൽ ഈ ഒരു പ്രവചനം പരിപൂർണമായി നിവർത്തിക്കപ്പെട്ടു എന്ന് ചില സാമുദായിക സംഘടനകൾ പറയുന്നുണ്ട്.
Now I really, you know, Peter was a fisherman. Come on, how could he preach like a sermon like that?
നമുക്ക് ഏവർക്കും അറിയാം പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രസംഗം പ്രസംഗിക്കുവാൻ കഴിയുന്നു?
Now he is bringing the prophecy from the book of Joel.
ഇവിടെ യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള പ്രവചന വാക്യങ്ങളാണ് പത്രോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്.
Why did Peter do that?
എന്തുകൊണ്ടാണ് പത്രോസ് അത് ചെയ്തത്?
Why couldn't say, men and brethren, open your ears and listen to me. Jesus Christ crucified, died, resurrected. Now believe in him, repent and be saved. He could have said like that.
പത്രോസ് എന്തുകൊണ്ട് പറഞ്ഞില്ല, പുരുഷന്മാരെ നിങ്ങൾ കേൾക്കുക, കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞില്ല.
Who were the hearers here?
ഇവിടത്തെ കേൾവിക്കാർ ആരായിരുന്നു?
Jews.
യഹൂദന്മാരായിരുന്നു.
Jews like to listen to the Old Testament.
യഹൂദന്മാർക്ക് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഇഷ്ടമായിരുന്നു.
നമ്പർ 1.
ഒന്നാമതായി.
നമ്പർ 2.
രണ്ടാമതായിട്ട്
Peter knew that he had to bring in prophecy to make them understand.
അവരെ മനസ്സിലാക്കുവാനായിട്ട് പ്രവചനത്തിൽ നിന്നും പഴയ നിയമ പ്രവചനത്തിൽ നിന്നും ഉദ്ധരിക്കണമെന്നുള്ളത് പത്രോസിന് അറിയാമായിരുന്നു.
And that is why he preached like that.
അതുകൊണ്ടാണ് പത്രോസ് ഈ നിലയിൽ സംസാരിച്ചത്.
Intelligent preaching.
വളരെയധികം ബുദ്ധിയോടുകൂടിയാണ് താൻ പ്രസംഗിച്ചത്.
Now the question is, has this prophecy been fulfilled today?
ഇവിടത്തെ ചോദ്യം ഈ പ്രവചനം ഇന്ന് പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്.
Now in theological terms we say like this is dual prophecy passage.
ദൈവശാസ്ത്രപരമായി ഇതിനെ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഇത് രണ്ടു വിധത്തിൽ ഉള്ള ഒരു പ്രവചന ഭാഗം എന്ന്.
When it was supposed to be fulfilled?
എന്നാണ് ഇത് ശരിയായിട്ടും നിവർത്തീകരിക്കപ്പെടേണ്ടുന്നത്?
Outpouring of the Spirit during the time of millennium actually.
സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പകരപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
I don't have time to read now. The fulfillment of all this prophecy will happen in the millennial kingdom.
ആ സഹസ്രാധിപ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിന്റെ ആ രാജ്യത്തിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നിവർത്തീകരണം ഉണ്ടാകും.
The what is going to be fully in the millennial kingdom on the day of Pentecost, it was only a preview and a shadow on the day of Pentecost.
സഹസ്രാബ്ദ വാഴ്ചയിൽ പൂർണ്ണമായി നിവർത്തീകരിക്കാൻ പോകുന്നതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു പെന്തക്കോസ്റ്റ് നാളിൽ സംഭവിച്ചത്.
Did you understand that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
Now how do others interpret? They say, yes, this has happened now. Men see visions and they shall see dreams and prophecy and the Spirit will be outpoured on all flesh. You know, you cannot interpret Bible like that.
എങ്ങനെയാണ് മറ്റുള്ളവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്? ഇന്ന് മറ്റുള്ളവർ ദർശനങ്ങൾ കാണുന്നു, പുത്രി പുത്രന്മാർ പ്രവചിക്കുന്നു, അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്, ആകയാൽ ഇതിന് നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ പറയുന്നു.
So the countless host of Gentiles from all nations will be saved as a result of the witness of 144,000 Hebrew evangelists, Revelation chapter 7, and that fulfillment, it is only a preview and shadow of that thing.
144,000 സാക്ഷികൾ സുവിശേഷം പ്രഖ്യാപിക്കുന്ന മുഖാന്തരം എണ്ണമറ്റ ജാതികൾ കർത്താവിനെ അറിയുകയും അവരെല്ലാവരും കൂടി ചേർന്ന് വരുമ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവചനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Did you get that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
So on the day of Pentecost it was a dual prophecy. Peter brings Joel from Old Testament and he makes the Jews listen what is going to happen at that time.
അതുകൊണ്ട് ആ പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസ് ചെയ്തത് പഴയ നിയമ പ്രവചനത്തിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇനി സംഭവിച്ചതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
Now come to the later part from verse 22 onwards.
22-ാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ നോക്കുക.
Now he talks about a unique savior and he defends that unique savior.
ഇനിയും താൻ സംസാരിക്കുന്നത് വളരെ ഉന്നതമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു രക്ഷകനെ കുറിച്ച് മാത്രമാണ്.
Okay, verse 22, please read somebody.
22-ാം വാക്യം ആരെങ്കിലും വായിച്ച് സഹായിച്ചാലും.
Now, again, the Hindus and the Muslims, they take this verse and they prove that Jesus was not God.
Hindus and Muslims, ഈ വാക്യങ്ങൾ എടുത്തിട്ട് കർത്താവ് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്.
I have had some open forums with these people at times and they always quote Acts chapter 2 verse 22.
ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ളവരുമായിട്ട് സംവാദിക്കുമ്പോൾ അവർ ഉദ്ധരിക്കുന്ന വേദഭാഗമാണ് പ്രവർത്തന പുസ്തകം 2:22 വാക്യം മുതൽ.
A man attested by God.
ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തി.
And hence he is not God.
അതുകൊണ്ട് അവൻ ദൈവമല്ല.
That is a different thing.
അത് വേറൊരു കാര്യമാണ്.
Now Peter brings Christ here after the prophecy of Joel.
ആ യോവേൽ പ്രവചനത്തിലുള്ള ഉദ്ധരണിക്ക് ശേഷം പത്രോസ് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ടുവരികയാണ്.
Now two things he is saying now here.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത്.
He says that in verse 23.
23-ാം വാക്യത്തിൽ താൻ പറയുന്നു.
സ്ഥിരനിർണയത്താൽ. That word, please understand carefully. What is the meaning of predetermined purpose and foreknowledge of God?
ദൈവത്തിന്റെ സ്ഥിരനിർണയവും മുന്നറിവും എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക.
Now, what is the meaning of foreknowledge?
എന്താണ് ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത്?
Foreknowledge is not knowing beforehand about anything.
എന്തിനെയെങ്കിലും കുറിച്ച് മുന്നമേയുള്ള അറിവല്ല ഈ മുന്നറിവ് എന്ന് പറയുന്നത്.
It is not only that.
അത് മാത്രമല്ല.
It is much more than that.
അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒന്നാണ്.
It means a selective knowledge which regards one with favor and makes one an object of love.
ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് നേരത്തെ അറിയുകയും ആ കാര്യത്തെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് തന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് ഈ മുന്നറിവ് എന്ന് പറയുന്നത്.
That's a good translation. Now come to 1 Peter chapter 2.
ഒന്ന് പത്രോസ് 2:2 വരിക.
There we see this word foreknowledge of God.
അവിടെ ദൈവത്തിന്റെ മുന്നറിവിനെ കുറിച്ച് നാം വീണ്ടും കാണുന്നു.
It is about us.
അത് നമ്മെ കുറിച്ചാണ് നാം വായിക്കുന്നത്.
Now elect according to the foreknowledge of God.
ദൈവത്തിന്റെ മുന്നറിവിനാൽ.
Now what does it mean? We were elected in the foreknowledge.
ദൈവത്തിന്റെ മുന്നറിവിൽ നമ്മെ അവൻ തിരഞ്ഞെടുത്തു.
That means
അതിന്റെ അർത്ഥം
he just not only knows who we are.
നാം ആരായിരുന്നു എന്ന് അവൻ അറിയാമെന്നുള്ളത് മാത്രമല്ല.
In the foreknowledge he made us an object of love.
തന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായി അവൻ നമ്മെ തന്റെ മുന്നറിവിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
This is more than having a knowledge.
അത് എന്തിനെയും കുറിച്ച് നേരത്തെ അറിയുന്ന അറിവല്ല.
In the foreknowledge he made us object of love.
തന്റെ സ്നേഹത്തിന് നമ്മെ പാത്രീഭൂതരാക്കി അവൻ തന്റെ മുന്നറിവിൽ തീർത്തു.
That is why in Ephesians chapter 1 we read that we were chosen before the foundation of the world.
അതുകൊണ്ടാണ് എഫേസ്യർ 1-ാം അധ്യായത്തിൽ നാം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നത്.
Now Peter in Acts chapter 2
ഇവിടെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ്
he is saying that Christ was there in the foreknowledge of God.
ദൈവത്തിന്റെ മുന്നറിവിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പത്രോസ് പറയുന്നു.
That is one hand.
അത് ഒരു ഭാഗത്ത്.
Second hand.
രണ്ടാമത്തെ ഭാഗത്ത്
he says in the same verse verse 23 you have taken by lawless hands.
നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തറപ്പിച്ചു വന്നു.
ഇന്റലിജന്റ് പ്രീച്ചിങ്,
വളരെ ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു പ്രസംഗം.
ഹി ഈസ് നോട്ട് എ പീപ്പിൾ പ്ലീസർ.
അവൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രസംഗനായിരുന്നില്ല.
He didn't say all who are burdened heavy laden come Christ is calling he will give you rest. He didn't say that.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും അടുക്ക വരുവിൻ ക്രിസ്തു നിങ്ങൾക്ക് ആശ്വാസം തരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു പ്രസംഗനായിരുന്നില്ല.
He made them guilty of the crucifixion of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അവരെ കുറ്റബോധമുള്ളവരാക്കി തീർത്തു.
One hand he says Christ was poor predetermined and in the foreknowledge of God.
ഒരു ഭാഗത്ത് താൻ പറഞ്ഞു ദൈവത്തിന്റെ മുന്നറിവിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
His death was there in the foreknowledge of God.
ദൈവത്തിന്റെ അവന്റെ മരണം ദൈവത്തിന്റെ മുന്നറിവിലുണ്ടായിരുന്നു.
His crucifixion was there in the foreknowledge of God.
ദൈവത്തിന്റെ മുന്നറിവിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉണ്ടായിരുന്നു.
But you did it.
എന്നാൽ നിങ്ങൾ അത് ചെയ്തു.
Why did he say that?
എന്തിനാണ് താൻ അങ്ങനെ പറഞ്ഞത്?
He could have said, what an opportunity. He could have pleased people and he could have said the gospel and shut up.
അവിടെ കേറി തന്റെ കേൾവിക്കാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞു തനിക്ക് അവസാനിപ്പിക്കാമായിരുന്നു.
He did not do that.
He said,
men are responsible for what they did.
എന്നാൽ താൻ അങ്ങനെ ചെയ്തില്ല. താൻ പറഞ്ഞു, പുരുഷന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് നിങ്ങളാണ് ഉത്തരവാദികൾ.
What is happening today?
എന്താണ് ഇന്ന് സംഭവിക്കുന്നത്?
People pleasing preaching.
മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗങ്ങൾ.
No cross in the gospel.
സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് കുരിശില്ല.
No repentance in the gospel.
മാനസാന്തരത്തെ കുറിച്ചുള്ള ഒരു സന്ദേശം സുവിശേഷത്തിലില്ല.
ഹെൽത്ത് ഗോസ്പൽ ആൻഡ് പ്രോസ്പെറിറ്റി ഗോസ്പൽ.
സൗഖ്യം നൽകുന്ന സുവിശേഷവും അതുപോലെ സമ്പൽ സമൃദ്ധി നൽകുന്ന സുവിശേഷവും ഇന്ന് പ്രസംഗിക്കപ്പെടുകയാണ്.
ബില്ലി ഗ്രഹാം, ഹി വാസ് പ്രീച്ചിംഗ് ഇൻ ആംസ്റ്റർഡാം.
ആംസ്റ്റർഡാമിൽ ബില്ലി ഗ്രഹാം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഏർലി 70s
1970s ആരംഭത്തിൽ.
And at that time he happened to preach a gospel meeting in a big stadium.
ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഒരു സുവിശേഷ യോഗത്തിൽ താൻ പ്രസംഗിക്കുകയായിരുന്നു.
And after the preaching
പ്രസംഗത്തിന് ശേഷം
no one came forward to accept Christ.
കർത്താവിനെ അംഗീകരിക്കുന്നവരായിട്ട് ആരും മുമ്പോട്ട് വന്നില്ല.
ജോർജ് ബെവർലി ഷേ വാസ് ദേർ. ജോർജ് ബെവർലി ഷേ ദ സിംഗർ.
വലിയ പാട്ടുകാരനായ ജോർജ് ബെവർലി ഷേ ഉണ്ടായിരുന്നു അവിടെ.
And the Billy Graham went, you know, Billy Graham conference, they have a room under the pulpit.
പുൽപിറ്റിന്റെ അടിഭാഗത്തായിട്ട് ഒരു റൂം എല്ലാ ബില്ലി ഗ്രഹാമിന്റെ കോൺഫറൻസുകൾക്കും ഉണ്ടാകും.
That is the place where Billy Graham prays.
അവിടെ ഇരുന്നാണ് ബില്ലി ഗ്രഹാം മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്.
ബില്ലി ഗ്രഹാം was sitting like this and very disappointed. George Beverly Shea comes into his room and asks a question.
വളരെയധികം നിരാശനായിട്ട് ബില്ലി ഗ്രഹാം അവിടെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി കടന്നു വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു,
ബില്ലി, വാട്ട് വാസ് ദ പ്രോബ്ലം ടുഡേ?
എന്തായിരുന്നു ഇന്നത്തെ പ്രശ്നം എന്ന് ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു.
ബില്ലി said, I'm still trying to figure out.
ബില്ലി പറഞ്ഞു, ഞാൻ അത് എന്ത് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്.
ബില്ലി, ഐ വിൽ ടെൽ യു വാട്ട് വാസ് ദ പ്രോബ്ലം.
ഇന്നത്തെ പ്രശ്നം എന്തായിരുന്നുള്ളത് ബില്ലി ഞാൻ നിന്നോട് പറയാം.
There was no cross in the gospel.
ഇന്നത്തെ സുവിശേഷത്തിൽ ക്രൂശിനെ കുറിച്ചുള്ള പരാമർശമില്ല.
What is the gospel without the cross of the Lord Jesus Christ?
കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശില്ലാത്ത സുവിശേഷ പ്രസംഗം എന്ത് പ്രസംഗമാണ്?
What is the gospel without the repentance of a sinner in the gospel of the Lord Jesus Christ?
പാപിയുടെ മാനസാന്തരത്തെ കുറിച്ച് പരാമർശിക്കപ്പെടാത്ത സുവിശേഷം എന്തൊരു സുവിശേഷ പ്രസംഗമാണ്?
What is the gospel without the conviction of sin of the sinner?
പാപത്തെ കുറിച്ചുള്ള ബോധ്യം വരുത്താത്ത ആ പ്രസംഗം, ആ സുവിശേഷം എന്തൊരു പ്രസംഗമാണ്?
What is gospel if we don't preach the objective truth of the Lord Jesus Christ, that he is the way, the truth and the life?
കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള ആ വിലയേറിയ സത്യം പ്രഖ്യാപിക്കാത്ത സുവിശേഷ പ്രസംഗം എന്തോ സുവിശേഷ പ്രസംഗമാണ്.
That is gospel that has cross, that has repentance, that has Christ, that has death, and that has crucifixion and resurrection.
ക്രൂശും അതുപോലെ തന്നെ മാനസാന്തരവും കുറ്റബോധവും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രസംഗം.
പീറ്റർ ബ്രിങ്സ് ജോയൽ, നൗ ഹി ബ്രിങ്സ് ഡേവിഡ്.
പത്രോസ് ആദ്യം യോവൽ പ്രവചനത്തെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇപ്പോൾ ദാവീദിനെ ഇവിടെ കൊണ്ടിരിക്കുകയാണ്.
25
വാക്യം മുതൽ ദാവീദിന്റെ വാക്കുകളെ താൻ ഉദ്ധരിക്കുകയാണ്.
Again to convince that the Old Testament prophecy is correct to the Jews.
ഇവിടെ യഹൂദന്മാരോട് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ സത്യമാണ്, അത് ശരിയാണ് എന്ന് തെളിയിക്കുവാൻ പത്രോസ് ശ്രമിക്കുകയാണ്.
Now in verse 25,
25-ാം വാക്യത്തിൽ
we see the deity of Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നാം കാണുന്നു.
And in verse 26,
26-ാം വാക്യത്തിൽ
we see the faith of David.
ദാവീദിന്റെ ആ വിശ്വാസത്തെ നാം കാണുന്നു.
And 27,
27-ാം വാക്യത്തിൽ
we see the fact of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുതകൾ നിരത്തിയതായി നാം കാണുന്നു.
28 we see the feelings of David.
ദാവീദിന്റെ ആ മനസ്സിലെ ആ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് തനിക്ക് അവിടെ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നു.
In the gospel presentation,
സുവിശേഷം നാം പറയുമ്പോൾ
there is faith, fact and feeling.
എപ്പോഴും വിശ്വാസവും വസ്തുതകളും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ താല്പര്യവും അവിടെ പറയണം.
If there is only feeling, there is something wrong.
ആ ഹൃദയത്തിന്റേതായിട്ടുള്ള ഒരു പ്രകടനം, ഹൃദയത്തിന്റെ അവസ്ഥയുടെ പ്രകടനം മാത്രമേ ഉള്ളൂ എങ്കിൽ,
ഓൾവേസ് റിമെമ്പർ, ഫീലിംഗ് ഹാസ് ടു ബി ചെക്ഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.
നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുന്ന പ്രത്യേകമായിട്ടുള്ള വികാരങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടേണ്ടുന്നതാണ്.
When we say that, when I heard that message, something happened in my body and I felt so nice. Feelings.
ഞാൻ ആ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു അനുഭൂതി ഉണ്ടായി, എന്റെ ഹൃദയത്തിനും ശരീരത്തിനും നല്ലൊരു അനുഭൂതി ഉണ്ടായി എന്ന് പറയുന്നത്.
ബട്ട് ഫീലിംഗ് ഹാസ് ടു ബി അറ്റസ്റ്റഡ് വിത്ത് ദ വേർഡ്, ദെൻ ഓൺലി ദാറ്റ് ഫീലിംഗ് ഇസ് കറക്റ്റ്, അതർവൈസ് ഇറ്റ് ഇസ് ഫോൾസ്.
എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന അനുഭൂതി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മാത്രമേ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ.
വാട്ട് ഈസ് പ്രീച്ചിംഗ് ദിസ്?
എന്തോ ഒരു പ്രസംഗമായിരുന്നു അത്.
He brings David's prophecy from Psalm 16 and he says faith fact and filling.
ഓ 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിന്റെ ആ പ്രവചനത്തെ കൊണ്ടുവന്നിട്ട് വിശ്വാസത്തെയും വസ്തുതകളെയും അതുപോലെ തന്നെ തന്റെ ഹൃദയത്തിന്റെ ആ പ്രത്യേകമായ താല്പര്യത്തെയും അനുഭൂതിയെയും ഇവിടെ വിശദീകരിക്കുക.
He finishes that preaching.
അവിടെ ആ പ്രസംഗം താൻ അവസാനിപ്പിക്കുന്നു.
In verse 35.
35-ാം വാക്യത്തിൽ.
Oh, I don't have time. Really, it is a wonderful passage. I don't have time.
വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ്. എന്റെ മുമ്പിൽ സമയമില്ലല്ലോ.
Now come to verse 37.
37-ാം വാക്യത്തിലേക്ക് വരിക.
Now when they heard this.
അവർ ഇത് കേട്ടപ്പോൾ.
What happened?
എന്ത് സംഭവിച്ചു?
They were cut to the heart.
ഹൃദയത്തിൽ അവർക്ക് കുത്തുകൊണ്ടു.
If it is not cutting, then it is really surprising. They were cut to the heart.
അവരുടെ ഹൃദയത്തിൽ അവർക്ക് കുത്തലുണ്ടായി എന്നാ വായിക്കുന്നു. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ എന്തോ കുഴപ്പമുണ്ട്.
And then what did they ask?
എന്താണ് അതിന് ശേഷം അവർ ചോദിച്ചത്?
Men and brethren, what shall we do?
സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം?
When the iron was hot, Peter struck it.
അവിടെ ഇരുമ്പ് പഴുത്തിരുന്നപ്പോൾ പത്രോസ് അവിടെ അടിക്കുകയാണ്.
പീറ്റർ ഡിഡ്ന്റ് സേ ലെറ്റ് മീ ഗോ ടു ഹോട്ടൽ ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ ആൻഡ് കം ബാക്ക് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ.
നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതിന്റെ മറുപടി പറയാമെന്ന് പത്രോസ് പറഞ്ഞില്ല.
When the question came, Peter attacked.
ആ ചോദ്യം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ പത്രോസ് അവിടെ അവരെ ആക്രമിക്കുകയാണ്.
He didn't say to John, we have to think in the hotel how to answer that question. Let's have a cup of tea.
ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയാമെന്ന് യോഹന്നാനുമായി താൻ ആലോചിച്ചില്ല.
He said, oh, what a question. Now let me answer.
Oh, endoru chodyamaanu idine marubadi njan ippol parayatte.
Then Peter said to them, verse 38.
38-aam vaakyathil Petros avarode.
Now this is another verse which is interpreted wrongly.
Idum thettaya nilayil vyakhyanikkappedunna veru vaakyamaanu.
Repent and let every one of you be baptized in the name of Jesus Christ for the redemption of sin.
Ningal manasaandharappettu ningalude paavangalude moochanathinaayi ororuthane Yesu Christuvinte naamathil sthanam elpi.
And you shall receive the gift of the Holy Spirit.
Angane cheythal parishuddhaatmaavu enna daanam ningalkku labhikkum.
Okay. How do we interpret such a verse?
ഇങ്ങനെയുള്ള ഒരു വാക്യം നാം എങ്ങനെ വ്യാഖ്യാനിക്കും?
For the remission of sins be baptized.
പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുക.
Is that the way we teach?
അങ്ങനെയാണോ നാം പഠിപ്പിക്കുന്നത്?
Young people, please listen to this verse. Interpretation.
ഈ വാക്യത്തിന്റെ വിശകലനം, വ്യാഖ്യാനം യുവാക്കളായിട്ടുള്ളവർ ശ്രദ്ധിക്കുക.
Okay. Now there is a grammatical proposition in this verse.
ഈ വാക്യത്തിൽ ഒരു വ്യാകരണത്തിന്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുക്കൽ ഇതിനകത്തുണ്ട്.
Look into the verse, all of you, please look into the verse.
ആ വാക്യത്തിലേക്ക് എല്ലാവരും നോക്കുക.
Repent and let every one of you, that means salvation is personal.
മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന് ഓരോരുത്തൻ, അതിന്റെ അർത്ഥം രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്.
Be baptized in the name of Jesus Christ for the remission of sin.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പാപങ്ങളുടെ മോചനത്തിനായി ഏൽക്കണം.
Now the preposition for there, that grammar, for that word.
മോചനത്തിനായി എന്നുള്ള ആ പ്രത്യേകമായ പദം.
That means because of.
അതിന്റെ അർത്ഥം പാപങ്ങളുടെ മോചനം ലഭിച്ചതുകൊണ്ട് എന്ന.
That's the word. That's the way to interpret this verse. Okay?
അങ്ങനെയാണ് ഈ വാക്യം വ്യാഖ്യാനിക്കേണ്ടത്.
We don't teach baptismal regeneration to anybody.
സ്നാനത്താൽ ലഭിക്കുന്ന വീണ്ടും ജനനത്തെ കുറിച്ച് നാം പഠിപ്പിക്കുന്നില്ല.
That is against the scripture.
അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്.
I will give an example.
ഞാൻ അതിന് ഒരു ഉദാഹരണം തരാം.
There is a criminal.
ഒരിക്കൽ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു.
And he has committed 5 murders.
5 കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു.
He is absconding.
താൻ കാണാതായി.
And the intelligence department makes an advertisement.
ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കുറിച്ചുള്ള ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു.
വിത്ത് എ ഫോട്ടോഗ്രാഫ്.
തന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു.
And it is written like this in that advertisement.
ആ പരസ്യത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു.
Wanted for murder.
ഈ കൊലപാതക കുറ്റത്തിനായിട്ട് ഇവനെ ആവശ്യമുണ്ട്.
Did you understand now?
അതിനെ കുറിച്ച് മനസ്സിലായോ?
Wanted for murder.
കൊലപാതകം കാരണം ഇവനെ ആവശ്യമുണ്ട്.
I will reinterpret that.
അതിനെ ഞാൻ വീണ്ടും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു.
Wanted because of murder.
ഈ കൊലപാതകം കാരണം അവനെ ആവശ്യമുണ്ട്.
Now come to this verse.
ഈ വാക്യത്തിലേക്ക് വരിക.
Don't bring the murderer there now. Okay? Now they have to be baptized because they have got remission of sin.
പാപങ്ങളുടെ മോചനം ലഭിച്ചതുകൊണ്ട് അവർ സ്നാനപ്പെടണം.
Did you get that?
അത് മനസ്സിലായോ?
And he says you shall receive the gift of the Holy Spirit.
അങ്ങനെ ചെയ്താൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് താൻ പറഞ്ഞു.
Now I will tell what is happening in this world.
ഈ ലോകത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഞാൻ പറയാം.
There are 4 groups of people.
നാല് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട്.
വൺ ഇസ് ദ ലീഗലിസ്റ്റ്,
വളരെയധികം ന്യായവാദങ്ങൾ പുറപ്പെടുവിക്കുന്ന കൂട്ടരുണ്ട്.
ഹു ബിലീവ് ദാറ്റ് ത്രൂ വർക്സ് റൈച്ചസ്നെസ് ദേ കാൻ ബി സേവ്ഡ്,
ആ പ്രവൃത്തികളാൽ അല്ലെങ്കിൽ നീതി പ്രവർത്തികളാൽ അവർക്ക് രക്ഷപ്പെടാം എന്ന് വിശ്വസിക്കുന്നവർ.
ഇറ്റ് ഇസ് വെരി ക്ലിയർ, റോമൻസ് ചാപ്റ്റർ 4 അബൌട്ട് എബ്രഹാം, ഹി വാസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ വർക്സ് ബട്ട് ബൈ ഫെയ്ത്ത്.
അത് വളരെ വ്യക്തമായിട്ട് റോമാലേഖനം 4 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം പ്രവൃത്തിയാലല്ല മറിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന്.
ദി സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ മോറലിസ്റ്റ്,
രണ്ടാമത്തെ കൂട്ടർ അവർ ധാർമ്മികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്.
ദേ സേ ഗുഡ് ഡീഡ്സ് ഔട്ട്വേ ബാഡ് ഡീഡ്സ്,
അതായത് നല്ല പ്രവൃത്തികൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ മോശമായ പ്രവർത്തികൾ ഇല്ലാതെയാകും.
തേർഡ് ഗ്രൂപ്പ്,
മൂന്നാമതായിട്ടുള്ളവർ
ദ റേഷ്യൽ ഹെറിറ്റേജ് ഗ്രൂപ്പ്,
അതായത് പാരമ്പര്യവാദികൾ,
ഹു ബിലീവ് ഇൻ ദ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം,
അബ്രഹാമിന്റെ പിന്തുടർക്കാർ എന്നുള്ള നിലയിൽ അവകാശപ്പെടുന്നവരാണ്.
ദേ തിങ്ക് ദാറ്റ് ദേ ക്യാൻ ഗോ ടു ഹെവൻ ബിക്കോസ് ഓഫ് ഹിം,
അബ്രഹാം കാരണം അവർക്ക് സ്വർഗത്തിൽ പോകാം എന്ന് അവർ വിശ്വസിക്കുന്നു.
ദ ഫോർത്ത് ഗ്രൂപ്പ് ഇസ് റിച്വലിസ്റ്റ്,
നാലാമത്തെ കൂട്ടര് അതായത് ആചാരക്രമങ്ങളിൽ വിശ്വസിക്കുന്നവർ.
ഹു ബിലീവ് ബൈ ഒബ്സർവിംഗ് റിച്വൽസ് ദേ ക്യാൻ ഗോ ടു ഹെവൻ,
പ്രത്യേകമായിട്ടുള്ള ചില ആചാരക്രമങ്ങൾ അവർ പാലിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിക്കുന്നു.
ബട്ട് വി ബിലോങ് ടു ദ ഫിഫ്ത് ഗ്രൂപ്പ്,
എന്നാൽ നാം അഞ്ചാമത്തെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ്.
ബിലീവേഴ്സ്,
വിശ്വാസികൾ,
ഹു ബിലീവ് ഇൻ ക്രൈസ്റ്റ്,
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ.
സാത്താൻ ഹാസ് റേസ്ഡ് ദീസ് ഫോർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്,
ഈ ലോകത്തിൽ ഈ നാല് തരത്തിലുള്ള ആൾക്കാരെ സാത്താൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.
ഓക്കെ, നൗ കം ബാക്ക് ടു വേഴ്സ് 38 നൗ,
38-ാം വാക്യത്തിലേക്ക് മടങ്ങി വരിക.
പീറ്റർ ഈസ് എക്സ്പ്ലെയിനിങ് ദ കൺവേർഷൻ ഓഫ് എ സിന്നർ,
ഒരു പാപിയുടെ മാനസാന്തരത്തെ പത്രോസ് ഇവിടെ വിശദീകരിക്കുകയാണ്.
നൗ ലുക്ക് അറ്റ് ദ വേഴ്സ്, ഹി സേസ് റിപ്പെന്റ്,
ആ വാക്യത്തിലേക്ക് നോക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടണം.
ദ ഗ്രീക്ക് വേർഡ് ഓഫ് repentance is metanoia,
metanoia എന്നുള്ള പദമാണ് ഗ്രീക്കിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് എ സിന്നേഴ്സ് മൈൻഡ്,
അതായത് ഒരു പാപിയുടെ മനസ്സിനുണ്ടാകുന്ന വ്യതിയാനം.
നൗ എ ചേഞ്ച് ഓഫ് കണ്ടക്ട് ഫ്രം സിൻ ടു ഹോളിനെസ്,
ആ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു സ്വഭാവത്തിന്റെ വ്യതിയാനം.
ഓക്കെ, നൗ ദാറ്റ് ഈസ് ദ മീനിംഗ് വെൻ പീറ്റർ സെഡ് റിപ്പെന്റ്,
അതാണ് മാനസാന്തരം എന്നുള്ള വാക്കുകൊണ്ട് പത്രോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
വാട്ട് ദേ ഹാഡ് ടു റിപ്പെന്റ്,
എന്താണ് അവർക്ക് മാനസാന്തരപ്പെട വ്യത്യാസപ്പെടേണ്ടത്.
What they did with Christ by crucifying on the cross,
കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചതു മുഖാന്തരം അവർ ആ ക്രൂശിന് എതിരെ ചെയ്ത പാപം.
Now I would like to tell a practical thing here,
ഇവിടെ പ്രായോഗികമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I was in one of the Gulf countries few years back,
ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരു ഗൾഫ് രാജ്യത്തിലായിരുന്നു.
On the first day VBS I had to take a teens class,
ടീംസിന് വേണ്ടിയുള്ള ക്ലാസ് ആദ്യത്തെ വി ബി എസ് ഡേയിൽ എനിക്ക് എടുക്കേണ്ടതായിട്ട്
വന്നു.
സുവിശേഷം ഞാൻ പ്രസംഗിച്ചു.
I said amen and went back home.
ഞാൻ ആമേൻ പറഞ്ഞ ഭവനത്തിലേക്ക് പോയി.
Next day I was going and climbing the stairs.
അവിടെ സ്റ്റേഴ്സിൽ അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ
a brother came from behind.
ഒരു സഹോദരൻ പുറകിൽ നിന്ന് വന്നിട്ട്,
brother how many souls you win yesterday?
ഇന്നലെ എത്ര പേർ രക്ഷിക്കപ്പെട്ടു സഹോദര എന്ന് ചോദിച്ചു.
I said sir zero.
ഞാൻ പറഞ്ഞു ആരും രക്ഷിക്കപ്പെട്ടില്ല.
I won 12. I said praise. I won 12.
എനിക്ക് ഞാൻ 12 വരെ നേടി.
I said praise the Lord.
ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം.
Be careful.
സൂക്ഷിക്കുക.
We will be deceived.
നാം വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്.
All Sunday school teachers and BBS teachers.
VBS teachers നോടും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും പറയാം.
It is good to say gospel to the children. It is biblical.
ദൈവവചന പ്രകാരമാണ് കുഞ്ഞുങ്ങളുമായി സുവിശേഷം പങ്കുവയ്ക്കുന്നത്.
But
എന്നാൽ
please don't force decisions on them.
എന്നാൽ തീരുമാനം എടുക്കുന്നതിൽ അവരെ നിർബന്ധിക്കരുത്.
Let the spirit work in its own time.
അവരുടേതായിട്ട് ദൈവത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ.
I know at least 6 of them now who are in confusion whether they are saved or not.
അതിൽ 6 പേരെ ഏറ്റവും കുറഞ്ഞത് എനിക്കറിയാം ഇപ്പോഴും രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരിക്കുന്നവർ.
Why? Because in the early age they lifted their hands and they thought they are saved.
കാരണം അവർ ആദ്യ കാലങ്ങളിൽ കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട്.
Now the conviction of sin has grown.
ഇവിടെ ആ അവർക്ക് ഇപ്പോൾ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം വളരെ വലുതായി.
But the conviction of assurance of salvation has not grown.
എന്നാൽ അവർക്ക് ലഭിച്ച ആ രക്ഷയെക്കുറിച്ചുള്ള ആ മനോബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദൃഢനിശ്ചയം അവർക്കില്ല.
When will the person will have the urgency to accept the same?
എപ്പോഴാണ് ഒരു വ്യക്തിക്ക് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ആ തിടുക്കമുണ്ടാകുന്നത്?
When he is convicted of his sin.
തന്റെ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം വരുമ്പോഴാണ് അതുണ്ടാകുന്നത്.
A child should have the complete understanding of the sin according to the Bible.
ദൈവവചനപ്രകാരം ഒരു പൈതലിന് പാപത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം.
Because only a sinner can have a savior.
കാരണം ഒരു പാപിക്ക് മാത്രമേ രക്ഷകനെ ലഭിക്കുകയുള്ളൂ.
A sinner only will need urgently a savior.
കാരണം ഒരു പാപിക്ക് മാത്രമേ തിടുക്കത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു രക്ഷകനായിട്ട് ആഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ.
Did you see Peter's strategy? What did he do?
ഇവിടെ പത്രോസിന്റെ ആ പ്രത്യേകമായ കാര്യം അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നോക്കുക.
He starts with the Old Testament.
താൻ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങി.
Brings Joel first.
ആദ്യം യോവേലിനെ ഉദ്ധരിച്ചു.
And then he brings David first.
അതിനുശേഷം ദാവീദിനെ ഉദ്ധരിച്ചു.
And then he preaches the gospel.
അതിനുശേഷം താൻ സുവിശേഷം പ്രസംഗിച്ചു.
Develops the conviction of sin in their heart.
അവരുടെ ഹൃദയങ്ങളിൽ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം ഒരു പുരോഗതി ഉണ്ടാക്കി.
They only said, what should we do now?
ഇനി എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു.
And then he answered to the question.
ആ ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞു.
Repent.
മാനസാന്തരപ്പെടണം.
Did you see how long he took to say that word repent in the long preaching?
ആ മാനസാന്തരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എത്ര സമയം ആ ദൈർഘ്യമേറിയ പ്രസംഗത്തിൽ പത്രോസ് എടുത്തു എന്ന് നോക്കുക.
This is gospel preaching in the early church.
ഇതാണ് ആദിമ സഭയിൽ ഉണ്ടായിരുന്ന സുവിശേഷ പ്രസംഗം.
How do we preach gospel today?
ഇന്ന് എങ്ങനെയാണ് നാം സുവിശേഷം പ്രസംഗിക്കുന്നത്?
You know, Billy Graham, when he preaches the gospel,
ബില്ലി ഗ്രഹാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ,
if he is going to Paris to preach a gospel,
പാരീസിലേക്ക് സുവിശേഷ പ്രസംഗത്തിനായിട്ട് താൻ പോവുകയാണെങ്കിൽ,
he studies the whole city of Paris.
ആ പാരീസ് എന്ന് പറഞ്ഞ പട്ടണത്തെ കുറിച്ച് താൻ മുഴുവനായി പഠിക്കും.
And then he will go to the mayor and the governor and he will talk to them.
അവിടെയുള്ള അധികാരികളുടെ അടുത്ത് മേയറുടെ അടുത്തും ഗവർണറുടെ അടുത്തും താൻ അവരോട് സംസാരിക്കാൻ പോകും.
He will find out who is the famous sports person of Paris.
ആ പാരീസിലെ ഏറ്റവും പ്രശസ്തനായ സ്പോർട്സ് വ്യക്തി ആരാണെന്ന് താൻ മനസ്സിലാക്കും.
He will study the culture and the language and the people group of Paris.
അവിടുത്തെ ആ എല്ലാ ആ കൾച്ചറും അവിടുത്തെ ഭാഷയും അവരുടെ എല്ലാ പാരമ്പര്യവും താൻ പഠിക്കും.
He will understand how how people of Paris think.
എങ്ങനെയാണ് പാരീസിലുള്ളവർ ചിന്തിക്കുന്നത് എന്ന് താൻ മനസ്സിലാക്കും.
And then prayerfully he prepares a gospel from the word of God.
അതിനുശേഷം പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിൽ നിന്ന് സുവിശേഷ പ്രസംഗം താൻ തയ്യാറാക്കും.
See, a preacher's job is not an easy job. Let me tell you.
പ്രസംഗകന്റെ ജോലി എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ജോലിയല്ല.
I take 18 hours to prepare 1 hour message.
ഒരു മണിക്കൂറത്തെ പ്രസംഗത്തിനായിട്ട് 18 മണിക്കൂർ ഞാൻ അത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്.
Without sleep.
ഉറങ്ങാതെ.
Do you think it's easy?
അത് എളുപ്പമാണെന്ന് വിചാരിക്കാറുണ്ടോ?
No.
അല്ല.
Some people think that just opening a Bible we get something fall from top. Tada 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 1 2 3 4.
വേദപുസ്തകം തുറക്കുമ്പോൾ മുകളിൽ നിന്ന് ലഭിക്കുന്ന വാക്കുകളാണ് എന്ന് ചിലർ ചിന്തിക്കും.
There are times I have been on my knees crying. I said, Lord, I have not received something from you for a long time.
കർത്താവേ, കുറെ നാളുകളായി നിന്നിൽ നിന്ന് ഞാനൊന്നും പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുട്ടിൻപേലെന്ന കരയുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
How many times I have banged on the door of heaven, please Lord, speak some miracle.
ആ സ്വർഗീയ വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ദൈവമേ എന്നോട് കരുണയുണ്ടാകണം, അത്ഭുതം പ്രവർത്തിക്കണം, എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
Let me tell you, Peter was a prepared, powerful preacher.
പത്രോസിനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കുമ്പോൾ താൻ വളരെയധികം ഒരുങ്ങിയ ശക്തനായ ഒരു
പ്രസംഗകനായിരുന്നു.
ഇവിടെ ആ മാനസാന്തരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ മനമാറ്റത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിച്ച് അതിനെക്കുറിച്ച് പ്രസംഗിക്കുക.
41
വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മാനസാന്തരം അവർ അനുഭവിക്കുകയാണ്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എന്നാണ് അവിടെ വായിക്കുന്നു.
It is the work of conviction.
അത് ആ കുറ്റബോധത്തിന്റേതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്.
The Lord was calling the true Israel out of Israel.
ആ യഥാർത്ഥത്തിലുള്ള ഇസ്രായേലിനെ ഇസ്രായേലിൽ നിന്നും ദൈവം വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവരികയാണ്.
The believing remnant of the older Israel became the charter members of the church of God.
ആ അന്ന് ആ ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവർ ഇതാ ദൈവസഭയുടെ അംഗങ്ങളായി
തീർന്നിരിക്കുകയാണ്. Received his word and were baptized.
അവരെ വളരെ സന്തോഷത്തോടു കൂടി അവന്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനപ്പെട്ടു.
3000 came to the Lord Jesus Christ.
അന്ന് 3000 പേര് കർത്താവിനെ കൈക്കൊണ്ടു.
If one preaching 3000 came,
ഒരു പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ,
if I was there,
ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ,
20 years I would have relaxed.
20 വർഷം ഞാൻ വിശ്രമിച്ചേനെ.
One preaching 3000, no?
ഒരു പ്രസംഗത്തിൽ 3000 പേരോ?
Today,
ഇന്ന്
to convert a Jew we have to preach 3000 sermons.
ഒരു യഹൂദനെ രക്ഷിക്കപ്പെടുത്തണമെങ്കിൽ 3000 പ്രസംഗം നാം പ്രസംഗിക്കണം.
I was thinking how filled he was with the spirit.
ദൈവാത്മാവിനാൽ എത്രത്തോളം പത്രോസ് നിറയപ്പെട്ടവനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
What word he was filled with.
എന്തോ ഒരു വാക്കുകളാലാണ് താൻ നിറയപ്പെട്ടത്.
What systematic arrangement of preaching is there.
എത്രയോ ക്രമീകൃതമായിട്ടുള്ള രീതിയിലാണ് താൻ പ്രസംഗിച്ചത്.
Conversion explained.
ആ മാനസാന്തരത്തെ കുറിച്ച് നാം വിശദീകരിച്ചു.
കൺവേർഷൻ എക്സ്പീരിയൻസ്
ഇവിടെ ആ മാനസാന്തരം അവർ അനുഭവിച്ചറിഞ്ഞു.
കൺവേർഷൻ എസ്റ്റാബ്ലിഷ്ഡ് നൗ.
അത് മാത്രമല്ല ആ മാനസാന്തരം അവിടെ സ്ഥാപിക്കപ്പെട്ടു.
വേഴ്സ് 42.
വാക്യം.
This is interesting. And they continued steadfastly in apostles' doctrine and fellowship, in the breaking of bread and in prayer.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു.
Yes. A soul that is saved, he has to be established in the body of Christ, that is the church of God.
രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവ് ദൈവസഭയിൽ യഥാസ്ഥാനപ്പെട്ട ദൈവസഭയിൽ അവൻ സ്ഥാപിക്കപ്പെട്ടിരിക്കണം.
He cannot be outside the church.
ദൈവസഭയുടെ പുറത്ത് അവൻ നിൽക്കുവാൻ പാടില്ല.
He has to be inside.
അവൻ സഭയുടെ ഉള്ളിലായിരിക്കണം.
There are many people who say we don't need church.
ഇന്ന് അനേകര് ഞങ്ങൾക്ക് സഭ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്.
Now this is the apostles' doctrine, verse 42.
42-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്.
Now slowly the church is getting into maturity.
ഇവിടെ വളരെ സാവധാനത്തിൽ ദൈവസഭ പക്വതയിലേക്ക് നയിക്കപ്പെടുകയാണ്.
Now God is revealing everything to the apostles now.
ഇവിടെ അപ്പോസ്തലന്മാർക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
Look at the transformation immediately what they started doing.
ഇവിടെ ഉണ്ടായ ആ രൂപാന്തരത്തെ കുറിച്ച് നോക്കുക. അവർ പെട്ടെന്ന് അവരെന്തൊക്കെയാണ് ചെയ്യുവാൻ തുടങ്ങിയത്?
They continued steadfastly in apostles' doctrine.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അവർ തുടർന്നു പോന്നു.
That means that church was marked by truth.
അതിന്റെ അർത്ഥം ആ ദൈവസഭയുടെ അടയാളം സത്യം എന്നുള്ളതായിരുന്നു.
നമ്പർ 2.
രണ്ടാമതായിട്ട്
ആൻഡ് ഫെലോഷിപ്പ്.
കൂട്ടായ്മ.
ഇറ്റ് വാസ് മാർക്ഡ് ബൈ ഫെലോഷിപ്പ്.
ആ കൂട്ടായ്മ എന്നുള്ള അടയാളം ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു.
വാട്ട് ഇസ് ഫെലോഷിപ്പ്?
എന്താണ് കൂട്ടായ്മ?
വി സംടൈംസ് തിങ്ക് ദാറ്റ് ഗോയിങ് ടു സൺഡേ ഓർ ഫ്രൈഡേ വർഷിപ്പ് ദാറ്റ് ഇസ് ഫെലോഷിപ്പ്.
ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ആരാധനയ്ക്ക് കടന്നു പോകുന്നതാണ് കൂട്ടായ്മ എന്ന് പറയാറുണ്ട്.
ഗ്രീക്ക് വേർഡ് ഇസ് കോയിനോനിയ.
കോയിനോനിയ എന്നുള്ള പദമാണ് ഗ്രീക്കിൽ അതിനുള്ളത്.
കോയിനോനിയ മീൻസ്
കോയിനോനിയ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഇസ് ദ ടൈ ടി ഐ ദാറ്റ് ബൈൻഡ്സ് ബ്രദേഴ്സ് ഹാർട്ട് ആൻഡ് മൈ ഹാർട്ട്.
രണ്ടുപേരുടെ ഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഒരു ഒരു കെട്ടാണ്.
ഹലോ ഇൻ ദ ഷിപ്പ് ഫെലോഷിപ്പ്.
ഒന്നിച്ച് ഒരു കപ്പലിലായിരിക്കുന്നു.
ദാറ്റ് മീൻസ് വി ബോത്ത് ആർ ടൈഡ് ടുഗദർ ടു സംതിങ്.
എന്തോ ഒന്നിനാൽ നാം ഒന്നിച്ച് കെട്ടപ്പെട്ട ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.
ഇസ് ദാറ്റ് ദേർ ടുഡേ?
ഇന്ന് അതുണ്ടോ?
കൺവിക്ഷൻ ഓഫ് ദി ഏർലി ചർച്ച്. Conviction of the early church.
ആദ്യ സഭയിൽ ഉണ്ടായിരുന്ന കുറ്റബോധം.
They were tied in their heart.
അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് ഒരുമനെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരുന്നു.
Number 3.
മൂന്നാമതായിട്ട്
in the breaking of the bread.
അവർ അപ്പം നുറുക്കുന്നതിൽ അവരെ ഒന്നിച്ചായിരുന്നു.
It was marked by the table.
ആദ്യ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്തൃമേശ അവരുടെ ഒരു അടയാളമായിരുന്നു.
The Lord's Supper.
കർത്തൃമേശ.
And the fourth one, it was marked by prayer.
അത് മാത്രമല്ല പ്രാർത്ഥന അവരുടെ ഒരു അടയാളമായിരുന്നു.
Now the apostles' doctrine is established.
ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്.
43-47 we see the conviction that produces character.
43-47 വരെയുള്ള വാക്യങ്ങളിൽ കുറ്റബോധം ലഭിച്ചവർക്കുണ്ടാകുന്ന സ്വഭാവ രൂപീകരണത്തെ കുറിച്ചാണ് നാം വായിക്കുന്നത്.
Now from verse 38 we saw conviction that produced conversion.
38 മുതലുള്ള വാക്യങ്ങളിൽ കുറ്റബോധമുള്ളവർക്കുണ്ടാകുന്ന മാനസാന്തരത്തെ കുറിച്ച് നാം കണ്ടു.
Now from conviction they go to character.
ആ കുറ്റബോധത്തിൽ നിന്ന് അവർ സ്വഭാവ രൂപീകരണത്തിലേക്ക് എത്തുകയാണ്.
What is the character of the first century church?
എന്തായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സ്വഭാവ വൈശിഷ്ട്യം?
Verse 43. Fear came upon every soul.
43-ാം വാക്യത്തിൽ നാം വായിക്കുന്നു എല്ലാവർക്കും ഭയമായി.
It was a fearful church.
അത് വളരെ ഭയമുള്ള ഒരു സ്ഥലസഭയായിരുന്നു.
The godly fear, the holy terror.
ആ ഒരു ദൈവിക ഭയം, വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു.
Second, it were many wonders and signs were done through the apostles.
രണ്ടാമതായിട്ട് അപ്പോസ്തലന്മാരെ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു.
It was a miraculous church.
അത് വളരെ അത്ഭുതങ്ങളാൽ നിറയപ്പെട്ട സഭയായിരുന്നു.
Number 3.
മൂന്നാമത്
Now all who believed were together and all things in common.
അവർക്ക് വിശ്വസിച്ചവരെല്ലാവരും ഒന്നിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും പൊതുവകയായിരുന്നു.
What does communism say?
എന്താണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പറയുന്നത്?
What is thine is mine.
നിനക്കുള്ളത് എന്റേതാണ്.
വാട്ട് ഇസ് കോമണിസം? കോമൺ തിങ്സ് വെർ കോമൺ. കോമണിസം
ഇവിടെ പൊതുവായിട്ടുള്ള ഒരു തത്വം.
വാട്ട് ഇസ് മൈൻ ഇസ് ദൈൻ.
എനിക്കുള്ളത് നിനക്കുള്ളതാണ്.
കമ്മ്യൂണിസം വിൽ സ്നാച്ച് വാട്ട് യു ഹാവ്.
നിനക്കുള്ളത് നിന്റെ ഇന്ന് തട്ടിപ്പറിക്കുകയാണ് കമ്മ്യൂണിസം ചെയ്യുന്നത്.
ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്.
എന്നാൽ ആദിമ നൂറ്റാണ്ടിലെ സഭ അവർക്കുണ്ടായിരുന്നത് മറ്റുള്ളവരുമായിട്ട് അവർ പങ്കുവച്ചു.
വൈ?
എന്തുകൊണ്ട്?
ബിക്കോസ് ദ ഹാർട്ട് ഇസ് ടൈഡ്.
കാരണം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്.
ദ നോട്ട് ഇസ് ഇൻ ദി അദർ വൺസ് ഹാർട്ട്.
നോട്ട്
കൊടുക്ക.
അത് മറ്റേയാളുടെ കയ്യിലാണ്.
ദാറ്റ് മീൻസ് ഐ ആം സെൻസിറ്റീവ് ടു ദി അദർ പേഴ്സൺ.
മറ്റേ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം.
ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെർസ് 45. ആൻഡ് സോൾ ദ പൊസിഷൻ ഗുഡ്സ് ആർ Verse 46. So continuing daily with one accord in the temple and breaking bread from house to house, they ate their church with gladness and simplicity of heart.
Yeah.
That is, they were a joyful church.
ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു.
This is the spiritual character because of conviction.
ആ കുറ്റബോധം ലഭിച്ചവർക്ക് ലഭിക്കുന്ന ആത്മീകമായിട്ടുള്ള സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാണ് നാം ഇവിടെ വായിച്ചത്.
Fearful church.
വളരെ ഭയമുള്ള സഭയായിരുന്നു.
Miraculous church.
അവിടെ അത്ഭുതങ്ങളാൽ നിറയപ്പെട്ടിരുന്നു.
Mutual sharing was there.
അവർക്ക് പരസ്പരം പങ്കുവയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു.
And it was a joyful church.
അത് മാത്രമല്ല അവർ സന്തോഷത്താൽ നിറയപ്പെട്ടിരുന്നു.
Oh, what a great conviction.
ഓ എത്ര അതിശയകരമായിട്ടുള്ള ഒരു കുറ്റബോധമാണ് അവർക്കുണ്ടായത്.
Now, can you understand the power of the gospel?
സുവിശേഷത്തിന്റെ ശക്തിയെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാമോ?
This is the farthest length that gospel can take a sinner.
ഒരു പാപിയെ എത്രത്തോളം ദൂരെ സുവിശേഷത്തിന് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്.
It can take beyond this.
ഇതിനേക്കാൾ അപ്പുറമായിട്ട് കൊണ്ടുപോകാൻ കഴിയും.
That is what we are going to see from chapter 3 on.
മൂന്നാം അധ്യായം മുതൽ നാം കാണുവാൻ പോകുന്നതാണ്.
My dear brothers and sisters.
എന്റെ പ്രിയ സഹോദരന്മാരെ,
how do you feel today?
എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു?
Hope you have understood this great chapter of Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And this should really burn our hearts.
നമ്മുടെ ഹൃദയങ്ങളെ ശരിക്കും ഇത് ഹൃദയങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കണം.
On the road to Emmaus, Luke chapter 24.
ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മോസിലേക്കുള്ള വഴിയാത്രയിൽ.
And when Christ revealed to those two disciples,
ആ രണ്ട് ശിഷ്യന്മാർക്ക് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ,
the one said to the other like this,
ഒരാൾ മറ്റുള്ള ആളിനോട് ഇങ്ങനെ പറഞ്ഞു,
didn't our hearts,
നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ചോദിച്ചു.
Is your heart burning today?
ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കത്തുന്നുണ്ടോ?
Are you tired of gospel?
സുവിശേഷം കൊണ്ട് നിങ്ങൾ ക്ഷീണിതരാണോ?
We may think I'm listening for the gospel for many years. I'm tired.
ഞാൻ അനേക വർഷങ്ങൾ കൊണ്ട് സുവിശേഷം കേൾക്കുകയാണ്, ഞാൻ ഇപ്പോൾ ക്ഷീണിച്ചു.
I'm saturated.
ഞാൻ എനിക്ക് മതിയായി, എനിക്ക് ഇനി എടുക്കുവാൻ കഴിയുകയില്ല.
A true Christian cannot be tired of the gospel. Let me tell you that.
ഒരു യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി ഒരിക്കലും സുവിശേഷത്താൽ മതിവരത്തില്ല, അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ക്ഷീണമുണ്ടാകുകയില്ല.
It will come fresh every day.
എല്ലാ ദിവസവും അത് പുതുതായിട്ട് നിങ്ങളിലേക്ക് എത്തും.
I'm going to say three words and close.
മൂന്ന് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ.
In the early church, it happened like this.
ആദിമ സഭയിൽ അതിങ്ങനെ സംഭവിച്ചു.
Through the preaching of the word, conviction came of sin and of Christ.
ദൈവവചനത്തിന്റെ പ്രസംഗത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രസംഗത്താൽ കുറ്റബോധം അവരിൽ ഉണ്ടായി.
And because of that conviction, they were converted.
Aa kuttabodathal avarku manasandaram undayi.
Because of conviction and conversion, they had character.
Avarku aa kuttabodham undayathu mukhandaram manasandaram undayathu mathramalla avarude swabhavathinu roopikaranam undayi.
I would end with a question.
Indra ratri njan oru chodyam choichu avasanippikkatte.
What is the spiritual character of my local church?
Ende salam sabhayile aathmigamaya swabhava vaishishtyam endanu?
May God bless this word to us.
Ee vaakkalal devan namme anugrahikkumaraagathe.